മാഗ്ന സൗണ്ടിനു വേണ്ടി സൈമൺ ജെ നവോദയ അഭിമാന പുരസ്സരം കാഴ്ചവെക്കുന്നു.
ലോക പ്രശസ്ത സാഹിത്യകാരനായ പ്രേം നസീർ ഭൂട്ടോ എഴുതിയ ഫൂൾ ബാർബർ എന്ന വിശ്വവിഖ്യാത കൃതിയുടെ മലയാള പരിഭാഷ ഹോസാൻ ബീരാൻ ലാടൻ.
പ്രിയമുള്ളവരെ, ഞാൻ പ്രേം നസീർ ഭൂട്ടോ. ആമുഖമായി എന്റെ കൃതിയെക്കുറിച്ച് ഞാനൊന്ന് പറയട്ടെ. 2001 സെപ്റ്റംബർ മാസം വേൾഡ് ബ്യൂട്ടി സെന്റർ തകർത്ത് ലോകം മുഴുവൻ നടുക്കിയ അൽകുൽത്ത സംഘടനയുടെ നേതാവ് ഒസാം ബീരാൻ ലാഡനെ കുറിച്ചുള്ള എന്റെ ഈ കൃതി ലോക ജനതയ്ക്ക് മുമ്പിൽ ഞാൻ സമർപ്പിക്കട്ടെ.
വടക്കൻ സഖ്യം തെക്കൻ സഖ്യം പടിഞ്ഞാറൻ സഖ്യം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് സാർ. ഓവർ ഓവർ.
വെരി ഗുഡ്. അപ്പോൾ നമ്മൾ ജയിക്കുമല്ലോ. ഓവർ.
ഇല്ല സാർ, നമ്മൾ തോറ്റ് പിന്നോടിക്കൊണ്ടിരിക്കുകയാണ് സാർ. ഓവർ ഓവർ.
എന്നാൽ നമ്മുടെ ഹെഡ് കോൺസ്റ്റബിൾമാരുടെ ശക്തമായ ആക്രമണം അഴിച്ചുവിടാൻ പറയൂ. ഓവർ ഓവർ.
സാർ, ശക്തമായ ആക്രമണം അഴിച്ചുവിടാൻ നമ്മുടെ ഹെഡ് കോൺസ്റ്റബിൾമാരുടെ പാന്റ് അഴിച്ചുവിട്ടു സാർ. ഓവർ ഓവർ. കുമാറിനെ സൈബിട്ട മിസൈൽ ഒസാന്റെ ആളുകൾ കവണിക്കടിച്ച് തകർത്തു സാർ. ഓവർ ഓവർ.
എന്തൊക്കെ വന്നാലും നമ്മുടെ ആളുകളോട് തളരുന്നു പറയൂ. ഓവർ ഓവർ.
സാർ, സാറിന്റെ ഷട്ടിൽ ഒരു മഞ്ഞപ്പൊടി ഇരിക്കുന്നു സാർ. ഓവർ ഓവർ.
സാധ്യ താഴെതൊക്കെ എങ്ങനെ കൃത്യമായിട്ട് എങ്ങനെ കാണുന്നത്? താൻ എവിടെയാണ് നിൽക്കുന്നത്? ഓവർ.
സാർ, ഞാൻ വളരെ സുരക്ഷിതമായ ഒരു സ്ഥലത്തുണ്ട് സാർ. ഓവർ ഓവർ.
താൻ എവിടെയാണ് നിൽക്കുന്നത് കൃത്യമായിട്ട് പറയൂ. ഓവർ.
സാർ, ഞാൻ വളരെയധികം സുരക്ഷിതമായ സ്ഥലത്താണ് സാർ നിൽക്കുന്നത്. ഓവർ ഓവർ.
താൻ എവിടെയാണ് നിൽക്കുന്നത് പറയൂ. ഓവർ.
ഞാൻ ഇവിടെ ഉണ്ട് സാറേ.
അത് ശരി, എന്റെ പുറകെ വന്ന് നിന്നിട്ടാണ് നീ ഇത്ര നേരം ഓവർ ആയത്.
സാറോട് ഒന്ന് വിളിച്ചിരുന്ന പിന്നെ ഞാനവിടെ പോയി നിൽക്കും.
എടാ, ജെ എൻ ടി വിയുടെ ലേഖകം ആ ഒസാൻ ബീരായിട്ട് ഇന്റർവ്യൂ ചെയ്യാമോന്ന് പറഞ്ഞിട്ട് പോയാടോ?
അവർ പുറപ്പെട്ടു കഴിഞ്ഞു സാർ.
മിസ്റ്റർ ഒസാൻ ബീരാൻ ലാഡൻ, നിങ്ങളെ എന്തിനാ എല്ലാവരും ഒസാൻ എന്ന് വിളിക്കുന്നത്?
ഈ പണ്ടുള്ള മുടിവെട്ടുകാരെ വിളിച്ചുകൊണ്ടിരുന്ന പേരാണ് ഈ ഒസാൻ. നമുക്കും അത് തന്നെയുള്ള തൊഴില്, അതുകൊണ്ടാണ് നമ്മളെ ഒസാൻ ബീരാൻ എന്ന് വിളിക്കുന്നത്.
അപ്പോൾ നിങ്ങളുടെ സംഘടനയുടെ പേരെന്താ?
പഠിച്ചോനെ, നമുക്കങ്ങനെ സംഘടന ഒന്നുമില്ല. ആകെപ്പാടെ ഉള്ളത് ഒരു ഒപ്പന ട്രൂപ്പാണ്, അൽകുൽത്ത് ഒപ്പന സംഘം.
പിന്നെ നിങ്ങൾ എങ്ങനെ ലാഡനായി?
അതൊരു നീണ്ട കഥയുടെ പുള്ളേ.
കഥാ തിരക്കഥാ സംഭാഷണം ഷിജു അൻസാർ. ആശയം സംവിധാനം സൈമൺ ജെ നവോദയ.
എനിക്ക് മുടി വെട്ടാനറിയില്ല.
ഇടർക്ക മുടി വെട്ട ഇത്ര അറിയാനൊന്നുമില്ല. ഞമ്മള് തന്നെ ഇതെല്ലാം അറിഞ്ഞിട്ടാണ് ചെയ്യണത്. ഒരു ധൈര്യത്തിന്റെ പുറത്ത് അങ്ങോട്ട് കേറി വെട്ടല്ലേ. എന്തായാലും ഇരിക്കും, ഞമ്മള് വെട്ടിത്തരാം.
ഇപ്പൊ ഞാനിപ്പോ എവിടെയാണ് ഇരിക്കുന്നത്?
അല്ലോ, പറഞ്ഞ പോലെ കസേരമോ മണവാട്ടിരിക്കാനുള്ള.
ഞാൻ മണവാട്ടം മടിയിലിരിക്കാം.
അത് വേണ്ട, മണവാട്ടിയുടെ മടിയിൽ പിന്നെ നിനക്ക് എണീക്കാൻ മടിയാവും.
ഞാൻ വേറെ ബെസ്റ്റ് ഐഡിയ പറയട്ടെ.
എന്താണ്?
ഞാൻ ഇപ്പൊ പോയിട്ട് നാളെ കഴിഞ്ഞിട്ട് മറ്റന്നാ വരാം.
നാളെ കടവർക്കില്ല?
നാളെ കടവർക്കാത്ത.
അതായത് ഇന്നത്തെ പ്രോഗ്രാമിന്റെ ക്ഷീണം കാരണം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഇനി കടവർക്കുള്ളൂ.
എന്നൊരു ബെസ്റ്റ് കാര്യം ഞാൻ ചെയ്യാം, ഇപ്പൊ തന്നെ അങ്ങനെ വെട്ടിക്കോ. അയ്യോ, ഇത്രയും വലിയ കത്രിക എടുക്കുന്നത്?
ആ, ഇതാണ് ചെടി വെട്ടണ കത്രിക. ഇടക്ക നിന്റെ ഈ കാപ്പിരി തലയില് നമ്മുടെ ഈ പീക്കിരി കത്രി വെച്ച് വെട്ടിക്കഴിഞ്ഞാൽ എന്ന് തീരാനാണിത്? ഇതാകുമ്പോ ഒറ്റ പെട്ട് സംഭവം തിരൂലോ.
സംഭവം അല്ല തീരാൻ പോണത്, എന്റെ കഥ തിരുവെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും വന്ന് സ്ഥിതിക്ക് ഞാൻ തലവെച്ച് തരാം. തലമുടി വെട്ടണ ഇൻട്രസ്റ്റിൽ തലവെട്ടിക്കളയരുത്. നാളെ ഒരു കല്യാണം കൂടാനുള്ളതാണ്.
ആ മുണ്ടാണ്ടിരിക്കും നമ്മള് ശരിയാക്കാന്നേ. ഇതെന്താ പിള്ളങ്ങള് റിഹേഴ്സൽ നിർത്തി വായം മുറിച്ച് നോക്കിയിരിക്കുന്നത്? റിഹേഴ്സോടങ്ങളെ പിള്ളേരെ.
Hey! അപശ്രുതി ഇട്ടതല്ല.
പിന്നെ
കൂർത്ത അത്രയും വെച്ചിട്ട് തലമണ്ട കണ്ട് കുത്തി താളം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അപശ്രുതി അല്ലാണ്ട് പിന്നെ ജീവശ്രുതി ഇടുക.
ആ നീയായിരുന്ന
പിന്നെ അല്ലാണ്ട്
അപ്പൊ താ ഘൃത താ മുല്ലത്തെ
എന്നുവെച്ചാ
മുടി വെട്ടിക്കഴിഞ്ഞു.
ആ
നീ ആ കണ്ണാടിയിലേക്കൊന്ന് നോക്കിയേ. ഓ എന്ത് ലേശോടെ നിന്നെ കാണാനായിട്ട്, സുന്ദരൻ വന്ന പോലെ അല്ലല്ല.
താനിത് എന്താ കാണിച്ചു വെച്ചേക്കണ? എനിക്ക് രണ്ട പോലെ ഇരിക്കണോ?
ഇറക്ക് ഇതാണ്ട് പുതിയ കട്ടിംഗ് ആണ് അപ്പാച്ചി.
ഏതായാലും സമ്മതിച്ചു.
എടജി സായിപ്പുമാര് വെട്ടിക്കഴിയുമ്പോ അപ്പാച്ചി കട്ടിംഗ് എന്ന് പറയും. നമ്മൾ ഈ നാടൻ ആൾക്കാർ പാവങ്ങൾ വെട്ടിക്കഴിഞ്ഞാൽ റാറ്റ് കട്ടിംഗ് എന്ന് പറയുന്നേ.
എടോ ഈ തലയും വെച്ച് ഞാൻ ഞങ്ങളെ നാട്ടുകാർ റൂമിൽ ഇറങ്ങിയെടുക്കണോ?
അതൊരു ബെസ്റ്റ് പണിയുണ്ട്. ഒരു 300 കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഉഗ്രം വിഗ് കിട്ടും.
ഒരു 30 കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് പെഗ് കിട്ടും. രണ്ട് പെഗ് അടിച്ചു വന്നിട്ട് തന്റെ തലയെടുത്തിട്ട് ഞാൻ ഇവിടെ പോട്ടെ?
മുണ്ടല്ലേടാ പറ്റിപ്പോയിന്നേ.
പറ്റിപ്പോയത് എനിക്കല്ല, എനിക്കാണ് മടി പറ്റിപ്പോയത്.
ഈ ഒപ്പന പിള്ളേർ കേട്ടു കഴിഞ്ഞാൽ പ്രശ്നമാവട്ടെ.
എന്നാണ്ടോ ഈ ഒപ്പനയൊക്കെ ഉണ്ടായത്? ഒപ്പന പിള്ളേർ ഇരിക്കണോട് തന്നെ അപ്പ ഞാൻ വിളിക്കുന്നില്ല. എനിക്കിട്ട് പണി എന്തെങ്കിലും എനിക്ക് ആശത്രയിപ്പ.
75 രൂപ
വീട്ടിൽ പറഞ്ഞില്ലേ ഇത്രയും കാശി?
എടാ അവിടെയൊക്കെ പുള്ളങ്ങളല്ലേ വെട്ടണത്, അതാണ് കാശ് കുറവ്. നമുക്ക് ഇത്രയും പ്രായമായി ഇടക്ക. നീ കേട്ടിട്ടില്ലേ ഓൾഡ് ഈസ് ഗോൾഡ്? നീ ആ കാശ് ഇങ്ങോട്ട് തന്നിട്ട് ഓടക്കവിടെ പടച്ചോനെ ഓടാൻ പറഞ്ഞത് ആപത്തായില്ല. ആ ശൈത്തൻ കാശാണ്ടാണല്ലോ
ഓടിക്കളഞ്ഞത്. എന്നിട്ട് എഴുതി വെച്ചേക്കണേ ഒപ്പന വെട്ടിക്കൊടുക്കപ്പെടും, മുടി നടത്തി കൊടുക്കപ്പെടും. ഇതെന്തൊക്കെ ഇങ്ങനെ എഴുതി വെച്ചേക്കണ?
എങ്ങനെയുണ്ട് നമ്മുടെ പുതിയ ബോഡി? ഈ ആൾക്കാരുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി നമ്മള് തെറ്റിച്ചെയ്യാന്നേ.
അത് കൊള്ളട്ടാ.
എങ്ങനെയുണ്ട്?
വലിയ വൃത്തിയിടറില്ല.
അല്ല നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്?
എനിക്കൊന്ന് ഷേവ് ചെയ്യണമെന്ന്.
ആരെ? നമ്മളെ?
എന്നെ ഷേവ് ചെയ്യണമെന്ന്?
അത് ശരി, നിന്നെ ഷേവ് ചെയ്യണോന്ന്. എന്നെ നീട് കേറിയിരിക്കുന്ന ഷേവ് ചെയ്ത് പഠിക്കട്ടെ.
എന്ത് പഠിക്കട്ടെന്നാ?
അല്ലടർക്ക പഠിക്കട്ടേന്ന്. അതൊക്കെ പോട്ടെ, നിന്റെ വീട്ടില് നമ്മുടെ ഒരു ഒപ്പന പരിപാടി വെക്കാൻ പാടില്ലേ?
അയ്യേ അയ്യപ്പനെ, ഇതൊന്നും ശരിയാവില്ല.
അതെന്താടാ നീ അങ്ങനെ കളിയാക്കണത്? നമ്മുടെ ഒപ്പനൊക്കെ എന്താ കൊഴപ്പം? കണ്ണി പിടിച്ചില്ലേ?
ഇക്ക കഴുത്തി പിടിക്കില്ലെന്നേ.
നീ വെറുതെ ബലം പിടിക്കില്ലേട്ടാ,
കഴുത്തിൽ നിന്ന് കത്തി മാറ്റിക്കാ.
അപ്പൊ ഫസ്റ്റ് പരിപാടി നിന്റെ വീട്ടില്.
പരിപാടിയൊക്കെ നടത്താന്നേ കഴുത്തിൽ കത്തി വെച്ചിട്ടാ പരിപാടി പിടിക്കണേ. ഒപ്പന നടത്താനായിട്ട് വീട്ടിലെന്തെങ്കിലും കാര്യം വേണ്ടിക്കാ.
നിന്റെ ബാപ്പയുടെ കല്യാണം കഴിഞ്ഞാണ്.
ബാപ്പയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ എന്താവോ?
അതിനിപ്പോ ഉമ്മ കല്യാണം കഴിച്ചാലും പോരെ.
അത് ശരിയാണ്ടോ? അത് ഞാൻ ഓർത്തില്ല.
ആട്ടെ, നിന്റെ ബാപ്പ ഇപ്പൊ എവിടെയുണ്ട്?
ബാപ്പ മയ്യത്തായിട്ട് 30 ദിവസം.
ആ എങ്കിൽ ബാപ്പയുടെ 35 നമ്മുടെ ഒരു ഒപ്പന വെക്കാം.
ഇതൊക്കെ കോപ്പർത്തനം എഴുതിട്ടാ.
എടക്ക കിട്ടണ കാശ് അപ്പനപ്പനാന്നേ.
ഇക്ക കഴുത്തിൽ നിന്ന് കത്തി എടുക്കാനായി.
കത്തിയൊക്കെ എടുക്കാൻ നീ ഒരു ഉറപ്പ് പറ.
ഇക്കൊരു കാര്യം ചെയ്യ്, ഇന്ന് ഫസ്റ്റ് പരിപാടി നടത്ത്. അതിന്റെ റിസൾട്ട് അറിഞ്ഞിട്ട് അടുത്തവരോട് എന്റെ വീട്ടിലെടുത്താ. ഇക്ക കഴുത്തിൽ നിന്ന് കത്തി എടുക്കാൻ.
നീ അഗ്രിമെന്റ് ഒപ്പിടക്കാ, അല്ലെങ്കിൽ കത്തി വെച്ച് നമ്മളൊരു വരവരെ കൂട്ടാ.
എവിടെ പേന? ഞാൻ ഒപ്പിടാന്നേ.
അഡ്വാൻസ് ഇല്ലാണ്ട് ഒപ്പിട്ടിട്ട് എന്താ കാര്യം? ആദ്യം അഡ്വാൻസ് ഇങ്ങനെ എടുക്ക്.
കത്തി കാണിച്ചിട്ടാണ് ഒപ്പന ബുക്ക് ചെയ്യണേ.
ഇടക്ക് ഇന്നത്തെ കാലത്ത് കത്തി വെക്കാണ്ട് ഒരു പരിപാടി നടക്കൂലേ.
പരിപാടിയും കത്തിയാണല്ലോ കേട്ടെ.
അത് വരെ നാട്ടുകാർ പറഞ്ഞിണ്ടാക്കണല്ലേ.
ഇന്ന് അഡ്വാൻസ് ഒപ്പും അരി മേടിക്കാൻ കൊണ്ടുവന്ന കാശാണ് ഈ അഡ്വാൻസ് ആയിട്ട് തന്നെ.
ഇടക്ക ഒപ്പനൊക്കെ അഡ്വാൻസ് കിട്ടുന്ന കാശാണ് നമ്മൾ അരി മേടിക്കുന്നത്.
അപ്പൊ സെയിം ടു സെയിം.
അത് തന്നെ. ഇതുപോലെ ഒരു 3 കയറ്റും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു സീസണിലെ പരിപാടി ഫുള്ളായി. അപ്പൊ താ ഘൃത താ മുല്ലത്തൈ
എന്നുവെച്ചെന്താ?
അതായത് അഡ്വാൻസ് തന്നല്ല, പരിപാടി താ ഘൃതത്തൈ.
ഇക്ക നമുക്ക് പ്രോഗ്രാമിന് വന്നേരായില്ല, ഇതൊരു വണ്ടി വന്നില്ല.
ആ മക്കാര് മീൻ കൊണ്ടോ ഇറക്കിയിട്ട് ടെമ്പോ കൊണ്ട് വരാന്ന് പറഞ്ഞിട്ട് കണ്ടില്ലത്.
അയ്യേ, മീൻ വണ്ടിയിലാണ് പരിപാടിക്കുള്ളത്. നമുക്ക് ബസ്സിന് പോകാം.
ഇടക്ക ബസ്സിനൊക്കെ പോണെങ്കിൽ ആധാരം കൊണ്ട് പോണോന്നേ.
അതിനത്
ബസ് കാശ് തെളിഞ്ഞില്ലെങ്കിൽ ആധാരം കണ്ടക്ടർക്ക് പണയം വെക്കാല. ഈ ബസ്സിന് കൊടുക്കുന്ന കാശുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഒരു ബസ്സും മേടിക്കാം.
ഇക്ക നമ്മൾ മട്ടാഞ്ചേരി വഴിയല്ലേ പോണത്?
അല്ലോ അവയ് പോകണ്ട, പുതിയ പാലത്തിന്റെ അടുത്ത് കുറെ കൊള്ളക്കാരി ഉണ്ട്.
ഇക്ക എന്ത് വർത്താനം പറഞ്ഞു? അവിടെ എവിടെ കൊള്ളക്കാര്?
ഇടക്ക പുതിയ പാലത്തിന്റെ അടുത്ത് ടോള് പിരിക്കാനും പറഞ്ഞ് സർക്കാർ നിർത്തിയാക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവരാണ് കൊള്ളക്കാര്. മിനിഞ്ഞാന്ന് നമ്മുടെ പുള്ള ശുക്കൂർ അതിലൊരു വട്ടുരുത്തി കൊണ്ടുപോയിട്ട് അവന്മാരെ 50 രൂപ മേടിച്ചെന്ന്. അത് ചോദിക്കാൻ ചെന്ന നമ്മളുടെ ഇന്ന് 30 രൂപ മേടിച്ചു. എന്തൊരു നാട്ടോടെ പുള്ളത്! എടാ നിനക്ക് വണ്ടി ഒന്ന് കൈയിടാൻ പാടില്ലേ?
എന്താണ്
നിനക്ക് വണ്ടി ഒന്ന് കൈകാൻ പാടില്ലേ?
ചൂടാണ്.
എടാ പുള്ളെ, ഇത്തിരി വെള്ളം എടുത്തിട്ട് ആ വണ്ടി ഒന്ന് കൈകാൻ പാടില്ലെന്ന് നമ്മള് ചോദിച്ചത്.
അത് രാവിലെ ചൂടോ വെച്ച് കഴുകാണ്. എനിക്കത് വെക്കേണ്ട ആവശ്യമില്ല, മനസ്സിലായേ?
ഇപ്പൊ ആരാ ചൂടാവണേ? ഇതാണ് ഞാൻ നിന്നോട് പറഞ്ഞത്.
എന്ത് പറഞ്ഞു?
അല്ല ഈ ചൂടാവരുന്നു
എന്നോട് പറഞ്ഞ?
അല്ല എന്നോട് തന്നെ ഞാൻ പറയായിരുന്നു നിന്നോട് ചൂടാവരുന്നു. ഇതാണ് പറയണത്, വേലിക്കിരുന്ന പാമ്പിനെടുത്ത് വേണ്ടാത്തോടുത്ത് വെക്കരുന്നു.
വണ്ടിയിൽ പാമ്പൊന്നുമില്ല.
ഇതായാലും വലിയ പാമ്പായില്ല.
ഇക്ക് ഈ തബല അവിടെ ആക്കട്ടെ.
പാമ്പിന്റെ പുറത്ത്?
അല്ലെങ്കിൽ അയിലയുടെ പുറത്ത്.
എടക്ക ആ അയിലയുടെ പുറത്ത് വെക്കല്ലേ, ആ തബലെടുത്ത് മാറ്റി. ആ ചെറുക്കൻ കണ്ടു കഴിഞ്ഞാൽ അയില ചീത്താക്കിന്ന് പറഞ്ഞ് ഇനി കിടന്ന് ചൂടാകും.
ഇക്ക ഈ വണ്ടി പുഷ്പാക്കടാ.
പിന്നെ പുഷ്പാക്ക് ആണോന്നാ? എല്ലാവരും കൂടി താഴത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ബാക്കിൽ നിന്ന് ഒന്ന് പുഷ് ചെയ്യണം, എന്നാലേ സ്റ്റാർട്ട് ആവുള്ളൂ.
അപ്പൊ എല്ലാരും
മക്കാലെ
എന്താണ്?
ആ പിന്നെ നമ്മുടെ വീടിന്റെ അടുത്തെത്തുമ്പോ ഒന്ന് ചവിട്ടണോട്ടാ.
ആയിക്കാലേ.
അയ്യ നമ്മളല്ല, വണ്ടി ഒന്ന് ചവിട്ടണോന്ന്. ഈ ആമിനെ കൊറേ നാളുണ്ട് പറയണത്, നമ്മുടെ ഒപ്പന കാണണം, ഒപ്പന കാണണോന്ന്. ഇന്ന് ഏതായാലും കൊണ്ടേ കാണിക്കാൻ തന്നെ തീരുമാനിച്ചു. വണ്ടി പോട്ടെ, ഒപ്പന വണ്ടി പോട്ടെ.
ഡി പ്രേമേ നമ്മുടെ താത്തയിലേക്ക് കിടന്ന കരയുള്ളത്
എന്തോ സംഭവിച്ചിട്ടാ? എന്താ വേഗം വേണം, പോയി നോക്കാം. വേമ്മ എന്താ ഇത്ര സംഭവിച്ചത്? വല്ല വെട്ടും കുത്തും കേസാണ്?
അല്ല മോനെ,
പിന്നെന്താ വണ്ടി ഇടിച്ചാണോ?
അതൊന്നും അല്ലാതെ
പിന്നെന്താ പറ്റിയത്?
ഒരൊപ്പന നടത്താൻ പോയതാണ് മോനെ.
എന്റെ പൊന്നിത്ത ഒരു ഒപ്പന നടത്താൻ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയാവോ?
ഇങ്ങനെ ഒപ്പന നടത്തി കഴിഞ്ഞ ഇതല്ല ഇതിലപ്പുറം സംഭവിക്കും.
എന്റെ പൊന്നിത്ത മനുഷ്യനെ മക്കാരാക്കണ്ട, എന്താ സംഭവിച്ചത് പറ
ഒപ്പന? അങ്ങനെ തുടങ്ങി കുറെ നേരം അങ്ങോട്ട് കഴിഞ്ഞപ്പ പെണ്ണിന്റെ വാപ്പ പോയി കറണ്ട് അങ്ങോട്ട് ഓഫ് ചെയ്തു.
പടച്ചോ,
കറണ്ട് വന്നപ്പോ ഇക്കാനെ ഈ പരുവത്തിലാണ് മോനെ ഞമ്മള് കാണണത്. അപ്പ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അതൊക്കെ പോട്ടെ മോനെ, കണക്കെടുത്താണ്ട മുറിയേതാണ്? പതിനാറ് മയ്യത്താവണക്കാട്ടി മുമ്പാറോടെ പതിനാറ്.
അൽഹംദുലില്ല, അതല്ല പറഞ്ഞത്, ഇക്കട റൂം നമ്പർ പതിനാറ്.
അല്ലാ, ഇക്കട അവസ്ഥക്ക് പറ്റ നമ്പർ. മോന്റെ പേരെന്താ?
എന്റെ പേര് ലൂക്കോസ്.
മോനെ ലൂക്കോസ് എന്ന ഇക്കാനെ വേഗം മുറി കൊണ്ടുപോയി കുറച്ച് ഗ്ലൂക്കോസ് കൊടുക്ക്. ആ പോരട്ടെ പോരട്ടെ, ഉന്തോണ്ടി പോരട്ടെ, ഇങ്ങനെ പിടിച്ച് കട്ടിലേക്ക് കിടത്തല ലൂക്കോസ്. ബെനെന്തൂട്ട് ബെടക്കൂസ
താകൃത താ മുല്ലത്തേ പഠിച്ചോനെ കെട്ട് കഴിഞ്ഞ
പിന്നെ മരുന്ന് വെച്ചിട്ട് കഴിഞ്ഞു. ഇനി പ്ലാസ്റ്ററും കൂടി ഇട്ടാവരി.
ഇതെന്താണ് നമ്മുടെ കയ്യിലൊക്കെ കെട്ടിയേക്കണത്? നമ്മള് ചോദിച്ചത് പെണ്ണിന്റെ കെട്ട് കഴിഞ്ഞോന്നാണ്.
പെണ്ണിന്റെ കെട്ടും കഴിഞ്ഞു, നിങ്ങളുടെ ഒടുക്കത്തെ ഒപ്പന കണ്ട കാരണം ആ പെണ്ണിനെ പുതിയ അപ്പള പോയി ചൊല്ലി.
ആമിന, നമ്മുടെ കൂടെ ഒപ്പന കളിക്കാൻ വന്ന കോറസ് പിള്ളേരൊക്കെ ഇന്ത്യ ഏത് മുറിയിലെ കിടക്കണത്?
കൊറേ പിള്ളേരൊക്കെ ഓടി രക്ഷപ്പെട്ടു, പക്ഷെ ഹാർമോണിയം വായിച്ച ഹാർമോന്റെ കാര്യമാണ് കഷ്ടം.
എന്തു പറ്റി?
ഒറ്റയടിക്ക് അവന്റെ അറുമുഖം 12 മുഖമായി പോയി. ഇപ്പൊ അവൻ ദുർമുഖനായിട്ട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്.
വിദഗ്ധ ചികിത്സക്കാണ്.
ഏയ്, മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർക്ക് പഠിക്കാൻ.
പഠിച്ചോനെ, അവന്റെ അടുത്തിരുന്ന് പാട്ട് പാടാതിരുന്നത് നമ്മുടെ ഭാഗ്യം.
ഇരുട്ടത്ത് പോയിരുന്നത് നമ്മുടെ ഭാഗ്യം.
ഹലോ, ഈ ഒസാൻ ബിരാൻ നിങ്ങളല്ലേ?
അതെ.
നിങ്ങൾക്ക് അടിയന്തിരമായിട്ട് ഒരു ഓപ്പറേഷൻ വേണം.
ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പോരെ ഡോക്ടറെ അടിയന്തിരം.
ഡോക്ടറെ, ഈ ഓപ്പറേഷൻ ചെയ്ത വേദന എടുക്കോ?
ഈ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടം ചെയ്തത് പോലെ വളരെ നിസ്സാരമാണ്, നിങ്ങൾ ഒന്നും പറയില്ല.
ഭാഗ്യം, അപ്പൊ വലിയ കുഴപ്പമുണ്ടാവില്ല അല്ലേ?
ഓപ്പറേഷൻ എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ എക്സ്റേ ഒന്ന് എടുക്കേണ്ടി വരും.
ഈ എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ വേദന എടുക്കോ ഡോക്ടറെ?
ഏയ് മിസ്റ്റർ ഒസാൻ ബിരാൻ, നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ വേദന എടുക്കാറുണ്ടോ?
ഇല്ല.
അതുപോലെ തന്നെയാണ് എക്സ്റേ എടുക്കുന്നത്.
അപ്പൊ ഫോട്ടോ എടുക്കണ പോലെയാണ് എക്സ്റേ എടുക്കുന്നത്? എങ്കിൽ നമ്മുടെ എക്സ്റേ എടുത്തോ, 4 കോപ്പി തന്നോട്ടാ. അല്ല, നമുക്ക് പാസ്പോർട്ടിന് അപേക്ഷിക്കാൻ വേണ്ടിയാണ്.
എനിക്ക് മനസ്സിലായി, ഗൾഫ് പരിപാടി വന്നിട്ടുണ്ടല്ലേ.
അതെ,
മിസ്സിസ് ഒസാൻ ബിരാൻ ബിരാനെ ഓപ്പറേഷൻ ചെയ്യാൻ അനസ്തേഷ്യ കൊടുത്ത് ബോധം കെടുത്താനുള്ളത് കൊണ്ട് അനസ്തേഷ്യയുടെ ഫീസ് കെട്ടിക്കോളോ.
ആമിന, ഈ അനസ്തേഷ്യ എടുത്തു കഴിഞ്ഞാൽ വേഞ്ഞെടുക്കോ?
എങ്ങനെ വന്നാലും ഒപ്പന നടത്തുന്ന വേദന ഉണ്ടാവില്ല മനുഷ്യനെ. ആ ഒപ്പനയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്, നിങ്ങള് ഒപ്പന കളിക്കാൻ വിളിച്ചുകൊണ്ട് പോയ പിള്ളേരുടെ വാപ്പമാര് നിങ്ങളെ അന്വേഷിച്ച് നടക്കണ്ടായിരുന്നു? തല്ലുന്നോ കൊല്ലുന്നോ ഏതാണ്ടൊക്കെ പറയണേട്ട് ഉള്ളേ. അത് പറഞ്ഞപ്പ തന്നെ ബോധം പോയല്ലോ. അങ്ങനെ ബോധം കെടുത്തുന്ന കാശ് ലാഭായി. ഇത് സർക്കാർ ആശുപത്രിയൊന്നും അല്ല, കരക്കാരുടെ ആശുപത്രിയാണ്. കുട്ടിക്കൊലയല്ലേ ഇവിടെ നടക്കണേ? ഓ, അവിടെ നിന്ന് രക്ഷപ്പെട്ടത് തന്നെ നല്ല നേരം. റോഡിന്റെ നടക്കിലേക്ക് ഏറെയാണ് നടക്ക്. തമിഴ്നാടിന്റെ അടിയിൽ കിടന്ന് ഞങ്ങള് ഉരുളട്ടെ. ഒപ്പന നടത്തി കിട്ടിയതൊന്നും പോരാല്ലേ?
നീ ഒന്നും മുണ്ടാണ്ടിരിക്കും. കണ്ണി ചോരി രണ്ട് ഭർത്താനം പറയില്ലേ, ഈ ഒപ്പന എന്ന് പറഞ്ഞ നമ്മുടെ രക്തത്തിൽ അലിഞ്ഞേറുന്നേക്കിനാണ്.
ഇനി ഒപ്പന നടത്തിയ നാട്ടുകാരെ നിങ്ങളെ രക്തത്തിൽ അലിയിച്ചു കിടത്തും.
ഹലോ മിസ്റ്റർ ഒസാൻ ആൻഡ് മിസ്സസ് ഒസാൻ, നിങ്ങൾ രണ്ടുപേരും കൂടി അങ്ങോട്ട് പോവാ.
പഠിച്ചൂന്, ഇതാരിത് ബാർബർ ജോർജ് മാഷ, ഇത് എവിടെ പോണേ?
എന്റെ കിഡ്നിക്ക് കംപ്ലൈന്റ് ആയിട്ട് അളിയൻ ആശുപത്രി കിടക്കുക.
ഓ, ഈ മരപ്പോങ്ങനെ പറയണേ, നിന്റെ കിഡ്നിക്ക് കംപ്ലൈന്റ് ആണെങ്കിൽ ഭാര്യ അല്ലേ ആശുപത്രി കിടക്കണ്ടേ?
സോറി, എന്റെ അളിയൻ കിഡ്നിക്ക് കംപ്ലൈന്റ് ആയിട്ട് ആശുപത്രി കിടക്കുക.
അങ്ങനെ പറ
അങ്ങേരി ഒന്ന് കാണാൻ പോവാ.
നമ്മളൊക്കെ അല്ലേ കിഡ്നിക്ക് കംപ്ലൈന്റ് വരുമ്പോ ആശുപത്രിയിലേക്ക് ഓടി പോണേ. വിദേശത്തൊക്കെ കിഡ്നിയില് വെച്ചിട്ടാണ് ഒളിമ്പിക്സ് നടത്തണത്, കേട്ടിട്ടില്ലേ കിഡ്നി ഒളിമ്പിക്സ്?
എന്റെ പൊന്നിത്ത, അത് കിഡ്നി ഒളിമ്പിക്സ് അല്ല, സെറ്റ്നി ഒളിമ്പിക്സ്.
എന്ത് ചട്നിയെങ്കിലും ആവട്ടെ.
ഇക്കോ ഒരാഴ്ചയായിട്ട് എവിടെയായിരുന്നു?
നമ്മളിത്തിരി റെസ്റ്റിലായിരുന്നു.
ഞാൻ ഇക്കാട്ട് ബാർബർ ഷോപ്പിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങാൻ പോവാ. ഇന്ന് അതിന്റെ ഉദ്ഘാടനം. അതെ, രണ്ടുപേരും കൂടി അങ്ങ് വന്നേക്കണം.
നീ എന്തിനാണ് നമ്മുടെ കടയുടെ അടുത്ത് തന്നെ ബ്യൂട്ടി പാർലർ തുടങ്ങണത്? നമ്മുടെ കടയുടെ അകത്ത് തന്നെ തുടങ്ങണ. ചുരുക്കി പറഞ്ഞ നമ്മുടെ കഞ്ഞിൽ നീ മുടിവടിവടിട്ട്.
പിന്നെ ഞാനൊരല്പം തിരക്കില്ല. By the way, എന്റെ കടയുടെ പേര് പറയാൻ ഞാൻ മറന്നുപോയി.
എന്താണ്?
The World Beauty Center.
പഠിച്ചോനെ, ഒരു ഒപ്പനക്ക് പോയിട്ട് വന്നപ്പോഴേക്കും ഈ നാട്ടിൽ ഇത്രയും വലിയ പുരോഗതിയൊക്കെ വന്ന.
ഒരു മാസം ആശുപത്രിയിലൊക്കെ കിടന്നിട്ടല്ലേ വന്നേ.
ആമിന, നമ്മളും ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങിയാലോ നിങ്ങടെ ആലോചിക്കണേ. എന്നിട്ട് നമ്മുടെ പേര് ബീരാൻ ബ്യൂട്ടീഷ്യൻ എന്നാക്കിയാല് എങ്ങനെ ഉണ്ടാകും?
എങ്ങോല്ലെങ്കിൽ ഫസ്റ്റ് നല്ല കണ്ടീഷൻ പേര്. നിങ്ങൾ ഇനി ഒപ്പനെന്നും മുടിവെട്ടെന്നും പറഞ്ഞ് നടന്നാ നിങ്ങളെ തല ഞമ്മള് വെട്ടും. നിങ്ങളെ ഡ്രൈവിംഗ് പഠിപ്പിച്ച് നന്നാക്കാൻ പറ്റുമെന്ന് ഞമ്മളൊന്ന് നോക്കട്ടെ. ആ കാണുന്നതാണ് ഡ്രൈവിംഗ് സ്കൂൾ.
ഡ്രൈവിംഗ് സ്കൂളാ? ഇത് എവിടെയും കണ്ട് കേട്ടിട്ടില്ല. ഇത് നമ്മുടെ ഷക്കീലയുടെ പടമല്ല. എന്തായാലും ഷക്കീലയുടെ പടത്തിന് പണ്ടത്തെ പോലെ വലിയ മെച്ചൊന്നുമില്ല.
നിങ്ങൾ അവിടെ
നമ്മള് വെറുതെ നിന്നാണ്
ആ ഡ്രൈവിംഗ് ഓർപ്പിക്കുന്ന സാറ് വിളിക്കണോ?
ഇതെന്താണ് എഴുതി വെച്ചേക്കണത്? ആക്സിഡന്റ് ഡ്രൈവിംഗ് സ്കൂളാ. അല്ലോ, ശരിയാവൂലട്ടാ.
ഈ മനുഷ്യൻ എന്തൊട്ടാ ഈ പറയണ ആക്സിഡന്റ് എന്നല്ല, ഡീസന്റ് ഡ്രൈവിംഗ് സ്കൂൾ.
ആമിന, ഈ കിടക്കണ ഓട്ടോറിക്ഷയിലാണോ നമ്മള് ഡ്രൈവിംഗ് പഠിക്കണത്?
ഓടച്ചോനെ കല്ലുമിട്ട കലാക്കില്ല, അത് ഓട്ടോറിക്ഷ അല്ല. ഇതാണ് നിങ്ങളെ ഡ്രൈവിംഗ് ഓടിപ്പിക്കണ മാഷ്.
എന്താ പേര്? ഫൽഗുണൻ. സ്നേഹം ഫൽഗു ഫൽഗു വിളിക്കും. നിങ്ങളാണല്ലോ സബീറ.
അതെ, ഞമ്മളാണ്. ഇന്നാ ദക്ഷിണ.
അയ്യേ, ഇതെന്താ ഇത്? വെട്ടിലേം പാമ്പറാകും തമ്പാക്കുക. ഇതാണ് ദക്ഷിണ.
ഇപ്പോഴത്തെ ദക്ഷിണക്ക് ഫാഷൻ ഇതാണ്ട് പുള്ളേ ഇന്ന കാൽക്കല് വെച്ചിട്ടുണ്ട്. പടച്ചോനെ എന്താണ് ഈ കാണുന്നത്? കറുത്താൾക്ക് വെളുത്ത കാലാ.
കാലമാണ്? അത് വെളുത്ത കാലല്ല, അത് പ്ലാസ്റ്റർ ടക്കാണ്. ഇന്നലെ ഡ്രൈവ് കടുപ്പിക്കലുണ്ടായിരുന്നെ.
പടച്ചോനെ, ആമിനെ നമുക്ക് പോവാ.
പോകാനാ? കുത്തി പലത്തോ ഞാൻ. എടാ വന്നേ, അന്ന് നമുക്ക് ക്ലാസ് കൊടുക്കാം. അതല്ല നേഴ്സ്, നിങ്ങൾ വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോ ഒരാൾ കയ്യാണിക്കുന്നു, അപ്പൊ എന്ത് ചെയ്യും?
നമ്മളും കയ്യാണിക്കും.
എടാ പൊട്ടം കൂടപ്പ, അതല്ല പറഞ്ഞത്, കൈ കാണിച്ചാ വണ്ടി നിർത്തണം. ഇനി അടുത്ത ചോദ്യം, നിങ്ങൾ ഓടിക്കുന്ന വാഹനം ഒരു റെയിൽവേ ക്രോസിനടുത്തെത്തി, അപ്പുറം തീവണ്ടി ഓർത്തു, എന്ത് ചെയ്യും?
നമ്മൾ ആദ്യം തന്നെ തീവണ്ടി കൈ കാണിച്ച അങ്ങനെ നിർത്തും, എന്നിട്ട് നമ്മൾ വട്ടം കടന്ന് അങ്ങോട്ട് പോകും.
എട്ടപ്പോ എന്ത് പണ്ടത്രയാണ് പറയുന്നത്? തീവണ്ടി കൈ കാണിച്ച് നിർത്താൻ പറഞ്ഞ
നമ്മുടെ വണ്ടി കൈ കാണിച്ച് നിർത്താമെങ്കിൽ പിന്നെ തീവണ്ടി കൈ കാണിച്ച് നിർത്തിയാ എന്താ കുഴപ്പം?
എന്നാ കുഴപ്പമില്ല. അത് അവസാന ചോദ്യം, ഒരാൾ ഇവിടെ വണ്ടി ഓടിച്ച് ശബരിമല വരെ പോകുന്നു.
ആ പോട്ടെ.
ആദ്യം അയാളെ തരും.
ആദ്യം തന്നെ അയാൾ നോമ്പെടുത്ത് മാലയിടും.
ഇയാളെന്തൊക്കെ പറയുന്നത്?
ഈ സാരം എന്തൊക്കെ ചോദിക്കണത്?
ബിരിയാണിക്ക് എന്ത് മണിമണി പോലെയാണ് ഉത്തരം പറഞ്ഞത്. നിങ്ങൾ ഇത്ര മിടുക്കനാണെന്ന് ഞമ്മക്ക് ഇപ്പയാ മനസ്സിലായത്.
മിസ്റ്റർ ബീരാൻ, അപ്പൊ നമുക്ക് ഡ്രൈവിംഗ് തുടങ്ങാം.
ആ തുടങ്ങാം, വാ വേഗം വാ. ചവാരി ഗിരിഗിരി തുടങ്ങാം, നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ടാ. ആമിന, നീയും കൂടി കേറിക്കോ, കേറിക്കോ വാ.
അത്രയ്ക്ക് ആർഭാടം വേണോ?
ഇതാണ് സ്റ്റീറിംഗ്. ഈ സ്റ്റീറിംഗ് പിടിച്ച് ഇങ്ങനെ തിരിച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പൊ വണ്ടി സ്റ്റാർട്ട് ആയി. ഇത് ഞാൻ പുറത്തിറക്കിയിട്ട് കൈ അടയ്ക്കുമ്പോ ഈ കാല വെച്ചകണ്ടല്ല, ഈ സാധനത്തിന്റെ അടുത്ത് ചവിട്ടി വിടണം. ഇതൊന്നും പഠിക്കാനല്ല, ഡ്രൈവിംഗ് മാസായി. ഇത് ഞാൻ പുറത്തിറക്കി കൈ അടക്കട്ടെ.
ഓ, എന്ത് വേഗമാണ് ഈ മാഷി ഡ്രൈവിംഗ് പഠിപ്പിക്കണത്. എന്തല്ല മാഷി?
ആ പോട്ടോ പോട്ടോ ഇവിടെ പോട്ടോ. ആ
മാഷ് പുറത്തേന്ന് കൈ അടിക്കണേ. ഞാൻ ബെല്ലടിക്കാം. മാഷ് പറഞ്ഞോലൊരു ചവിട്ടാക്കണ ചവിട്ട് വെച്ചേ.
എന്റെ ദൈവമേ, ബാക്കിയുള്ളവന്റെ തല പെരുത്തിട്ട് മേല. ദേ ഇപ്പൊ ഉദ്ഘാടനം നടത്തേണ്ട ബ്യൂട്ടി പാർലർ ആയത്. പണ്ട് ഞാൻ മീൻ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നപ്പോ ആളുകൾ എന്നെ വിളിച്ചിരുന്നത് ജോർജ് ഫിഷേ എന്നാ. ട്രോളിംഗ് നിരോധനം വന്നേ പിന്നെ ഞാൻ മീൻ കച്ചവടം നിർത്തി. പിന്നെ കസേരയുടെ ബുഷ് കച്ചവടം ചെയ്തു. അപ്പൊ എന്നെ ആളുകൾ വിളിച്ചു ജോർജ് ബുഷേ എന്ന്. ദേ ഇപ്പൊ ബ്യൂട്ടി പാർലർ തുടങ്ങാൻ പോയപ്പോ ആളുകൾ എന്നെ വിളിക്കുക ജോർജ് കുട്ടി മാഷേ എന്ന്. എനിക്ക് അതിനകത്ത് സന്തോഷമുള്ളൂ. പക്ഷെ ഇവർക്കൊക്കെ ചായ കൊടുക്കാൻ പറഞ്ഞിട്ടാ സപ്ലയർ അവിടെ പോയി കിടക്കുക. എടാ സപ്ലയറേ, ടോണി സപ്ലയറേ,
എല്ലാവർക്കും ചായ കൊടുക്കാൻ പറഞ്ഞ ഞാൻ എവിടെ എടുത്ത് കൊടുക്കാനാ?
അപ്പൊ നിനക്കല്ലേ ചായപ്പൊടിയും മനസാരയും വാങ്ങിച്ചു തന്നത്?
അതൊക്കെ കിട്ടിയിട്ട് എന്നാ കാര്യം? തീ കത്തിക്കാനുള്ള തീപ്പെട്ടി വാങ്ങി തന്നില്ലല്ലോ.
ഓ മൈ ഗോഡ്, നിന്നെ പോലെ ഒരുത്തിനെയാണല്ലോ ഞാൻ സപ്ലൈ ചെയ്യാൻ നിർത്തിയത്. ആ പ്രിയമുള്ള സുമുഖന്മാരെ സുമുഖിമാരെ, ആമുഖമായി തന്നെ ഞാനൊന്ന് പറയട്ടെ. സൗന്ദര്യമില്ല എന്നോർത്ത് നിങ്ങൾ ആരും വിഷമിക്കണ്ട. വെളുപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റോ.
കുടുംബം വിളിപ്പിക്കുന്ന കാര്യമായിരിക്കും.
മിണ്ടാതിരുന്നില്ലേ നിന്റെ മോന്ത ഞാൻ ഫേസ്റ്റ് ചെയ്ത് വൃത്തികേടാക്കി കളയും കേട്ടോ. ബൈ ദ ബൈ, പ്രിയമുള്ള നാട്ടുകാരെ, വർഷങ്ങളായി സൗന്ദര്യ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിക്കൊണ്ടിരിക്കുന്ന സുന്ദരനും സുമുഖനുമായ സൗന്ദര്യത്തിന്റെ നിറകുടമായ ശ്രീമാൻ ദൃഷ്ടിക്ക് ദോഷനെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ഐശ്വര്യ റോയിയുടെ പോലും ഉറക്കം കിടത്തിയ അദ്ദേഹത്തെ ഞാൻ ഈ ബ്യൂട്ടി പാർലർ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. യു ആർ വെൽക്കം മിസ്റ്റർ ദൃഷ്ടിക്ക് ദോഷൻ.
സൗന്ദര്യം നമ്മുടെ സാവാദമാണ്. ഇന്നലെ കൂടി ഒരാൾ നമ്മളോട് ചോദിച്ചു, എക്സ്ക്യൂസ് മീ, നിങ്ങൾ ഏത് പ്രാന്താശ്രമത്തിലാണ് ശ്രമിക്കണം, ഏത് കോളേജിലാണ് പഠിച്ചത്? ഐ ടോക്ക് ടു യു, ഞാൻ മറുപടി പറഞ്ഞു, ഐ ആം സ്റ്റഡിയിങ് മെഡിക്കൽ കോളേജ്. സത്യമാകുമോനെ, നമ്മുടെ പല്ലിന്റെ ഒരു പ്രോബ്ലത്തിന് വേണ്ടി 1 month ഐ വിൽ സ്റ്റേ ദാറ്റ് ദ മെഡിക്കൽ കോളേജ്.
മിസ്റ്റർ ദൃഷ്ടിക്ക് ദോഷൻ, നിന്റെ ഒടുക്കത്തെ ഗ്ലാമറോടൊപ്പം നീ.
താങ്ക് യു, താങ്ക് യു. നമ്മളെ സൗന്ദര്യത്തിൽ ഇനി പോയത്തേത് പോലെ നമുക്ക് ജാട വരും പിന്നാലെ.
അതല്ല, നിങ്ങൾക്ക് പന്നിയുടെ ഗ്ലാമറാന്നാ പറഞ്ഞത്?
എക്സാക്ട്ലി, നോൺസൻസ് ആൻഡ് നോൺസൻസ്, ബ്ലഡി ഫൂൾ. ഇനി നമ്മളെ മുമ്പിൽ കണ്ടുപോയ കൊലവല്ലിയെ പൊട്ടിക്കും. അതുപോട്ടെ മിസ്റ്റർ ജോർജ് ബാസ്, അടുത്ത പ്രോഗ്രാം ഉണ്ടാകും. ടെല്യു ടെല്യു.
ആ മിസ്റ്റർ ദൃഷ്ടിക്ക് ദോഷൻ, നമുക്കിനി ഉദ്ഘാടന പരിപാടിയിലേക്ക് കടക്കാം. മൈ ഗോഡ്, എടോ ടോണി സപ്ലയറേ, ഞാൻ ഈ വാതിലിൽ വട്ടം കെട്ടിയിരുന്ന റിബൺ അവിടെ പോയടോ.
ആരെങ്കിലും വാതിലിൽ വട്ടം റിബൺ കെട്ടുവോ? അത് ഞാൻ മുറിച്ചു കളഞ്ഞു. ഇല്ലെങ്കിൽ എങ്ങനെ അകത്ത് കിടക്കും?
എന്റെ ദൈവമേ, എടോ അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വട്ടം കെട്ടിയ റിബൺ ആയിരുന്നു. ഇറങ്ങിപ്പോടാ പട്ടേ.
റിബണിൽ പോട്ടവനെ, ഈ കെട്ടിയിരിക്കുന്ന വള്ളി മുറിച്ചു നോക്ക്, ഉദ്ഘാടനം ചെയ്യാ.
പ്ലീസ്, അത് കടിച്ചു മുറിക്കരുത്. അത് അകത്തേക്ക് കറണ്ട് എടുത്തിരിക്കുന്ന ഇലക്ട്രിക് കേബിൾ ആണ്, അതിൽ തൊട്ടാൽ ഷോക്ക് അടിക്കും.
പറച്ചോലെ, പറഞ്ഞു നന്നായി പോലെ. ഇല്ലി, നമ്മളിപ്പോ ഡെഡ് ആയി പോയനെ. ഏതായാലും നമ്മൾ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചു കൊള്ളുന്നു. Give me a big hand. എല്ലാവരും കൈയടിക്കും.
ഓടിക്കോ, എല്ലാരും ഓടിക്കോ. വീരൻ ഡ്രൈവിംഗ് കൊടുക്കുന്ന വണ്ടി നിയന്ത്രണം വിട്ടു വരുന്നുണ്ട്. എല്ലാരും ഓടിക്കോ.
ഓലെ ജോർജ് കുട്ടി, നമുക്ക് പോകാനുള്ള വണ്ടിയാണ് മോനെ വരുന്നത്.
മൈ ഗോഡ്, എന്റെ കടയുടെ നേരെയാണല്ലോ ആ വണ്ടി നിയന്ത്രണം വിട്ട് പാഞ്ഞു വരുന്നത്. എന്റെ ദൈവമേ, എന്റെ വേൾഡ് ബ്യൂട്ടി സെന്റർ.
നമസ്കാരം. അപ്രധാന വാർത്തകൾ. നാട്ടിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലറായ വേൾഡ് ബ്യൂട്ടി സെന്റർ തകർത്തതിന്റെ പിന്നിൽ അൽകുൽത്തയുടെ നേതാവ് ഒസാൻ ബീരാനാണെന്ന് ISI ട്രേഡ് മാർക്ക് വൃത്തങ്ങളും ചതുരങ്ങളും അറിയിച്ചു. വേൾഡ് ബ്യൂട്ടി സെന്റർ തകരുമ്പോൾ ഇന്ത്യൻ സമയം 9:30 ഉടമസ്ഥൻ ജോർജ് കുട്ടിയുടെ സമയം മഹാചിത്തയുമായിരുന്നു. കൂടുതൽ വിവരക്കേടുകൾക്കായി വേൾഡ് ബ്യൂട്ടി സെന്ററിന്റെ ഒത്ത സെന്ററിൽ നിന്നും ഞങ്ങളുടെ റിപ്പോർട്ടർ PK പോക്കർ.
നാട്ടിലെ കിരീടം വെക്കാത്ത രാജാവാണ് ശ്രീ ജോർജ് കുട്ടി. കാരണം കിരീടത്തിന്റെ ഭാരം കൊണ്ട് താങ്ങാനുള്ള ശക്തി ആ തലക്കില്ലായിരുന്നു. ആവശ്യത്തിൽ കൂടുതൽ തലക്കനം ജോർജ് കുട്ടിക്ക് പണ്ടേ ഉണ്ടായിരുന്നു. വേൾഡ് ബ്യൂട്ടി സെന്റർ തകർത്ത അൽകുൽത്തയുടെ നേതാവ് ഒസാം ബീരാൻ എന്ന ഭീകരനെ എന്ത് വില കൊടുത്തും നേരിടുമെന്ന് വികാരി അച്ഛനോട് ചേർന്ന് നിന്നുകൊണ്ട് ജോർജ് കുട്ടി വികാരി ധീരനായി പ്രഖ്യാപിച്ചു.
എനിക്കിനി മറ്റൊന്നും പറയാനില്ല. എന്റെ റേഷൻ കാർഡും തിരിച്ചറിയൽ കാർഡും വേൾഡ് ബ്യൂട്ടി സെന്ററിലായിരുന്നു സൂക്ഷിച്ചിരുന്നത്. തിരിച്ചറിയൽ കാർഡില്ലാതെ ഇനി എന്നെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? എന്റെ ദൈവമേ, ഒസാൻ ബീരാൻ ഏത് മാളത്തിൽ പോയി ഒളിച്ചാലും എന്റെ അമ്മച്ചിയാണ്. വിത്തിൻ 24 മണിക്കൂറിനുള്ളിൽ ഞാൻ അവനെ പുകച്ച് പുറത്തിയടിക്കും. അവർക്കുമ്പോ എനിക്ക് സഹിക്കാം, പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റാത്ത എന്റെ വേൾഡ് ബ്യൂട്ടി സെന്റർ.
അധികം ദൂരമില്ലാത്ത ദൂരദർശന് വേണ്ടി ദൂരദർശന് വേണ്ടാത്ത റിപ്പോർട്ടർ കപ്പലണ്ടിക്കാരൻ PK പോക്കർ വീണ്ടും സ്റ്റുഡിയോയിലേക്ക്.
എന്റെ ഫോട്ടോ കാണിക്കാൻ മറക്കരുതട്ടാ.
നാടിന് നടുക്കിയ ഈ സംഭവത്തെ പ്രധാനമന്ത്രി വിലപിച്ചുകൊണ്ട് അപലപിച്ചു.
വേൾഡ് ബ്യൂട്ടി സെന്റർ മേം ഏക ഭഗത് മേനെ ബസ് ഓടിച്ച് കയറ്റി ഹേ ഇസ് പ്രവർത്തി ഭഗത് ഭീകരവാദ ഹേ രാജ്യം കാ ഭീകരവാദ് അന്തക്വാദ് തീവ്രവാദ് കോടതിവാദ് അമവാദ് കൊച്ചുവാദ് മേന കാൽമുട്ടം കാ സന്ധിവാദ് ഉൾപ്പെടെ നിർമാർജ്ജനം കരേഗാ ശുക്രിയ.
വേൾഡ് ബ്യൂട്ടി സെന്ററിലെ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ദൃഷ്ടിക്ക് ദോഷന്റെ മരണം ഗ്ലാമർ ലോകത്തിന് ഒരു ഭാഗ്യമാണെന്ന് ആഫ്രിക്കയിലെ ഒരു ഗോത്രവർഗക്കാരൻ അറിയിച്ചു. വേൾഡ് ബ്യൂട്ടി സെന്റർ തകർത്ത ഒസാൻ ബീരാൻ എന്ന ഭീകരൻ സ്ഥലത്തെ പ്രധാനിയും ബീരാന്റെ കടയിലെ ഉടമസ്ഥനുമായ മുല്ല മുഹമ്മദ് ഉമ്മറിന്റെ വീട്ടിൽ അഭയം തേടാൻ സാധ്യതയുണ്ടെന്ന് രഹസ്യാന്വേഷണ ഏജൻസി അറിയിക്കുന്നതിനു മുമ്പേ നാട്ടുകാർ പറഞ്ഞ് ഞങ്ങൾ അറിഞ്ഞു. വാർത്തകൾ കഴിഞ്ഞു.
നീ
എന്തിനാണ് പേടിക്കുന്നത്? വിഷം മേടിച്ചു തിന്നാനുള്ള കായൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. നീ ഒറ്റ ഒരുത്തിയാണ് ഇതൊക്കെ വരുത്തി തീർത്തത്. ഇതിലും ഭേദം ഒപ്പനായിരുന്ന് മനസമാധാനായിട്ട് ആശുപത്രിയിൽ എങ്കിലും കിടക്കായിരുന്നു.
ഇതല്ലേ നിങ്ങളുടെ കടയുടെ ഉടമസ്ഥൻ മുല്ല മുഹമ്മദ് ഉമ്മറിന്റെ വീട്?
മുതലാളി വീട്ടിലുണ്ടാവോ? ഒന്ന് വിളിച്ചു നോക്ക.
ഉമ്മർക്കോ ഞാൻ കേട്ടതൊക്കെ നേരാണോ ബീരാനി?
നമ്മുടെ കഷ്ടകാലത്തിന് നമ്മള് ഡ്രൈവിംഗ് പഠിച്ചു, പക്ഷെ ബ്രേക്ക് ഔട്ടാ മാത്രം മറന്നുപോയി.
അങ്ങനെ നമ്മുടെ ബാർബർ ഷോപ്പിന്റെ അപ്പുറത്തെ ജോർജ് കുട്ടിയുടെ ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയി ബസ് ഓടിച്ചു കയറ്റിന്നേ.
മിടുക്കൻ, ഞാൻ ഉദ്ദേശിച്ചത് നീ ചെയ്തിരിക്കുന്നു. എന്റെ ബാർബർ ഷോപ്പിന്റെ അടുത്ത് ബ്യൂട്ടി പാർലർ തുടങ്ങിയപ്പോഴേ ഞാൻ വിചാരിച്ചതാണ് അവന് തകർക്കണമെന്ന്. ധിക്കാരി, അവന് ഇത് തന്നെ വേണം.
ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ഇനി ഉമ്മർക്ക പോരാട് ഞങ്ങൾക്ക് അഭയം തരണം.
നിങ്ങൾക്ക് അഭയം തരുന്നത് എനിക്ക് അപായമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് അഭയം തേടാൻ പറ്റിയ സുരക്ഷിതമായ സ്ഥലം ഞാൻ പറഞ്ഞു തരാം.
വേഗം പറ, എവിടെയാണ്?
സെൻട്രൽ ജയിൽ.
എന്റെ പൊന്ന് ബാറബറ മുതലാളി, നമ്മളെ കൈപിടിയരുത്.
എങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഇവിടെ വേലക്കാരായിട്ട് നിന്നോളൂ.
വേലക്കാരെങ്കിൽ വേലക്കാരി, ഇനി ഉമ്മറിക്കാട് മുടി നമ്മള് വെട്ടിത്തരാട്ട.
അങ്ങനെ വലിയ വ്യാമോഹവും നിനക്കുണ്ടെങ്കിൽ ഇപ്പോ ഇവിടെ ഇറങ്ങിക്കോളണം. മുമ്പ് നീ മുടിവെട്ടിയതിന്റെ പേടി എനിക്കിന്നും മാറിയിട്ടില്ല. രണ്ടുപേരും അടുക്കളയിലേക്ക് പോയിക്കോളൂ.
അപ്പൊ തീറ്റയുടെ കാര്യം കുശാലായി.
എന്തെങ്കിലും ഉണ്ടാവോ?
അവിടെ കുറച്ച് പാത്രങ്ങളുണ്ട്, അത് വൃത്തിയായിട്ട് കഴുകി വെച്ചോളണം.
അല്ലാ, പ്രതീക്ഷയും പോയി.
ജടാ മുല്ലോമറെ, താൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒസാൻ ബീരാനെ മര്യാദയ്ക്ക് ഇറക്കി വിടുന്ന തനിക്ക് നല്ലത്.
എടാ ജോർജ് കുട്ടി, നീ ഇവിടെ കിടന്ന് ലോക പോലീസ് ചമയരുത്. നീ ഗുണ്ടയുമായി എന്നെ വെറുട്ടാൻ വന്നിരിക്കുകയാണല്ലേ.
ഞാൻ ഗുണ്ടയൊന്നുമല്ല, ഞാൻ മുഴുക്കറപ്പ്, പരവേഷം മുഴുക്കറപ്പ്.
നീ കറുപ്പാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ നിന്റെ പരവേഷം എങ്ങാനും എന്നോട് കാണിച്ചാൽ നിന്റെ വായിൽ ഞാൻ പൂഴി മണ്ണ് നിറയ്ക്കും.
ഈ മുഴുക്കറപ്പ് എന്റെ ആളാണ്. ഇവൻ പരവേഷം കാണിച്ചാ താൻ എന്നാ ചെയ്യോടോ?
ജോർജ് കുട്ടി, നീ ഒന്നും മാറി നിൽക്കൂ. എനിക്ക് തലയിടാൻ ഒരു അവസരം തരൂ. ഞാനിതൊന്ന് കൊളമാക്കട്ടെ, ഒന്ന് മാറി നിൽക്കൂ. മിസ്റ്റർ മുല്ല ഉമ്മർ, ഒസാൻ ബീരാൻ എവിടെ? പറയൂ, പറയൂ.
പറഞ്ഞില്ലെങ്കിലോ?
പറഞ്ഞില്ലെങ്കിൽ ഒസാൻ ബീരാൻ എവിടെയാണെന്ന് എനിക്കറിയാൻ പറ്റില്ല. അതുകൊണ്ട് പറയൂ, പ്ലീസ് പറയൂ. എടോ ചെറ്റ, തന്നെയാണോ ചോദിച്ചത്? പറയൂ, പറയൂ.
ചെറ്റ, എടോ മുഴുക്കറുപ്പേ, ജോർജ് കുട്ടിയുടെ ഉച്ചിഷ്ടവും അമേദ്യവും കൂട്ടിക്കൊടിച്ച് നാല് നേരം മിഷ്ടാംഗം മുഖത്ത് തേച്ച് ഏമ്പക്കവും വിട്ട് ബ്യൂട്ടി പാർലറിൽ വാരി ചുരുട്ടിയിരിക്കുന്ന നിനക്കൊക്കെ ആ പേര് ചേരും, എനിക്ക് ആ പേര് ചേരില്ല. അയാ ഉമ്മർ, മുല്ല മുഹമ്മദ് കെ പി ഉമ്മർ.
നമുക്ക് ചർച്ചയിലൂടെ ഇത് പരിഹരിച്ചുകൂടെ?
നിന്റെ ചർച്ചയൊന്നും ഇവിടെ വേണ്ട. മുല്ലയല്ലേ റോസ, ഇറങ്ങി പോടാ പട്ടി.
പോയില്ലെങ്കിലോ?
അഹങ്കാരി നിന്നെ ഞാൻ.
നീ എന്റെ മുഴുക്കറപ്പിനെ തല്ലിയല്ലേടാ നിന്നെ ഞാൻ.
നീ എന്നെ എന്തു ചെയ്യുമെടാ?
എടാ മുല്ലേ, നിന്റെ എല്ല് ഞാൻ ഊരുമെടാ പുല്ലേ.
അയ്യോ എന്റെ പല്ലേ.
എടാ മുല്ലേ, ഇതുകൊണ്ടൊന്നും തീർന്നു എന്ന് വിചാരിക്കണ്ട. ഇതൊരു സാമ്പിൾ, ഒറിജിനൽ പുറകെ വരാൻ കിടക്കുന്നതുള്ളൂ. വാടാ മുഴുക്കറപ്പേ.
ഭാഗ്യം അതുകൊണ്ടൊന്നും സംഭവിച്ചില്ല. തൽക്കാലം ഒസാൻ ഇവിടെ നിന്ന് മാറി നിൽക്കണം.
ഇത്രയെങ്കിലും മാറി നിന്നാ മതിയാ?
അങ്ങോട്ട് മാറി നിൽക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്, നാട് വിട്ടു മാറി നിൽക്കുന്ന കാര്യമാണ് പറഞ്ഞത്.
ടൂറിന് ഞാൻ കാശില്ലാത്ത നേരത്താണ് ടൂറ് പോണത്.
ടൂറ് പോകാനാണെങ്കിൽ കാശ്മീർ പോകുന്നതാണ് നല്ലത്.
കാശ്മീർ പോകാൻ കാശ് വേണ്ടേ?
കാശിന്റെ ആവശ്യമില്ല. വാശിക്ക് കയ്യും വീശി നേരെ അങ്ങ് നടന്നാ മതി, കാശ്മീരിൽ എത്തിക്കൊള്ളും.
ആ അത് ശരിയായിക്ക, കാശ്മീരിൽ പോകണം എന്ന് പറഞ്ഞാലേ സ്വർഗത്തിൽ പോകണ പോലെയാണ്.
ശരിയാണ്, അങ്ങോട്ട് ചെന്ന അപ്പ തന്നെ വെടി കൊണ്ട് ചാകുകയും ചെയ്യും, വേഗം സ്വർഗത്തിനും എത്താം. കാശ്മീരെങ്കിൽ കാശ്മീരി. എന്താണ്?
ഞാനൊരു കാര്യം പറയട്ടെ.
പറയാനേ.
ഈ കണക്ക് കണ്ടാലേ മമ്മൂട്ടിനെ പോലെയല്ലേ.
ഒന്ന് പോടി അവിടുന്ന്, വെറുതെ തമാശ പറയല്ലേ. നിനക്ക് ഐസ്ക്രീം വല്ലതും വേണം? നിന്റെ ഒരു കാര്യം, നമ്മള് ദുബായിസിന് മേലെ മമ്മൂട്ടിനെ പോലെയാണ്.
മമ്മൂട്ടിനെ പോലെ
ഓ ജയിത്താനെ. അവിടുന്ന് മനുഷ്യന്മാരെ പേടിപ്പിക്കാൻ ഓരോ മോന്തകൾ ഉണ്ടാക്കി ഓരോരുത്തർമാർ.
ടൂറ് പോണമെങ്കിൽ വെള്ളമുള്ള സ്ഥലത്ത് ടൂറ് പോകണം.
എങ്കിൽ പിന്നെ നമുക്ക് കെന്റിലേക്ക് ടൂറ് പോയാ പോരായിരുന്നു. അല്ല അമിനോ, എന്തൊരു തണുപ്പല്ലേ. ഈ ജോർജ് കുട്ടി നമ്മളെ തല്ലാൻ വന്നപ്പ ഉമ്മർക്കട വീട്ടിലെ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ കേറി ഒളിച്ചിരുന്നില്ലേ, അതേ അവസ്ഥ തന്നെ. അല്ല എന്താ ഈ കാണുന്നത്? എന്തൊരു വലിയ ഐസ്ക്രീമാണ്. ആയ് തിന്നിട്ട് നമ്മള്
മനുഷ്യരത് ഐസ്ക്രീം അല്ല, അത് മഞ്ഞ് വലയാണ്. ഇങ്ങനെ തൊടുക്കാത്ത ആക്രാന്തമുള്ള ഒരു മനുഷ്യൻ.
പഠിച്ചോനെ, കുറച്ച് പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഈ മഞ്ഞുമലയിൽ ഒരു കൂൾ ഡ്രിങ്ക്സ് കട തുടങ്ങിയ നല്ല ലാഭം കിട്ടിയാനെ. എന്തോരം ആൾക്കാരിവിടെ ടൂറ് വന്നത്.
ഈ തണുപ്പത്ത് ഇവിടെ കൂൾ ഡ്രിങ്ക്സ് കട തുടങ്ങിയ നിങ്ങൾ തന്നെ മുയോം കുടിച്ചു തീർക്കേണ്ടി വരും. ഇങ്ങനത്തെ ഒരു മണ ഗുണാഞ്ചാരി.
അല്ലോ ഇവിടെ പള്ളിപ്പെരുന്നാളാന്ന് തോന്നണ്ടല്ലേ, പടക്കൊക്കെ പൊട്ടാണ്ട.
അത് പടക്കം പൊട്ടനല്ല, പട്ടാളക്കാരെ അങ്ങോട്ടും വെടി വെക്കണതാണ്.
ഓടി അവിടുന്ന്. എന്നിട്ടാണ് മത്താപ്പു അത്ര കണ്ടില്ലേ നീ?
അത് മത്താപ്പു അല്ല വഞ്ചന.
പിന്നെന്താണ്?
മിസൈല് വന്നതാണ് മിസൈല്. ഇത് യുദ്ധമാണ് വഞ്ചന, യുദ്ധം.
ഇതൊക്കെ എന്തൊട്ട് യുദ്ധം? നമ്മളും ശുക്കൂറും കൂടി നടന്ന യുദ്ധമാണ് യുദ്ധം. യുദ്ധത്തിന്റെ അവസാനം ശുക്കൂറും നമ്മക്ക് നേരെ നാവികാക്രമണം അങ്ങോട്ട് നടത്തി.
ഈ നാവികാക്രമണം എന്ന് പറഞ്ഞ എന്തൊട്ടാ മനുഷ്യനെ?
ഇടി യുദ്ധം അങ്ങോട്ട് മുറുകിപ്പ തന്നെ ശുക്കൂറും നമ്മുടെ നാവിക്കിട്ട് ഒരു ആക്രമണം അങ്ങോട്ട് നടത്തിയെന്ന്. അതാണ് നാവികാക്രമണം. നമ്മള് വിട്ടുകൊടുത്തില്ലട്ടാ, അപ്പൊ തന്നെ നമ്മള് കരയാക്രമണം അങ്ങോട്ട് തുടങ്ങി.
അപ്പൊ ഇക്ക അവരെ വെറുതെ വിട്ടില്ല, കരയാക്രമണെങ്കിലും നടത്തിയില്ല.
അതെ,
അതിരിക്കട്ടെ. എന്തൊട്ടാ ഈ കരയാക്രമണം?
ഇനി നാവിക്കിട്ട് താങ്ങ് കിട്ടിക്കഴിഞ്ഞ ആരെ കരയാത്തത്? അതാണ് കരയാക്രമണം.
അല്ലാ ഇക്കതേ നോക്കേ.
എന്താണ്?
സൂപ്പർ ഫാസ്റ്റ് പോലെയല്ലേ വിമാനമൊക്കെ പോണത്?
നേരമില്ല
ഇക്ക, അത് ചാര വിമാനാണെന്നാട്ടാ തോന്നണേ.
ആരെ പറഞ്ഞത് ചാര വിമാനമാണെന്ന്? നമ്മള് കണ്ടാണല്ല നല്ല വെളുത്ത വിമാനമാണല്ല.
അതല്ല ചാരന്മാര് പോണ വിമാനാണെന്ന്.
ചാരം വാരാൻ പോണ ആൾക്കാർ വരെ വിമാനത്തിലാ പോണത്. ഓ നാടിന്റെ ഒക്കെ ഒരു പുരോഗതിയെ.
ഇക്ക
എന്താണ്?
എന്താണ്
കണ്ട
ആ സായിപ്പ് നമ്മളെ നോക്കി ചിരിക്കണ്ടല്ലോ. നമ്മളാ പോയിട്ട് അമേരിക്കയിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചിട്ട് വരാം.
അല്ല സായിപ്പ് നല്ല കരുണുള്ള മനുഷ്യനാണെന്നാ തോന്നുന്നത്.
അത് ഇക്കാക്കെങ്ങനെ മനസ്സിലായി?
എടി നീ കണ്ടില്ലേ, ഉടുക്കാൻ ഒരു തുണി പോലും ഇല്ലാത്ത പാവപ്പെട്ട വീട്ടിലൊരു മദാമേനാ സായിപ്പ് കെട്ടിയേക്കണത്. ഹലോ സായിപ്പേ, എന്തു പറയണേ?
പൂവ
അറിയും സായിപ്പല്ലേ, നമ്മുടെ കയ്യില് അടിപൊളി ഒപ്പനുണ്ട് കേട്ടാ, വേണമെങ്കിൽ ബുക്ക് ചെയ്തോ. ജോൺസൺ ഇപ്പൊ ട്രൂപ്പിലില്ലാന്നേ, ഹാർമോണിയം വായിക്കണത് അർമുഖനാണ്, അവൻ കൈയൊടിഞ്ഞു കിടക്കാണ്. പിന്നെ നമ്മുടെ കൂടെ ഒപ്പനക്ക് വന്നിട്ടല്ലാട്ട, നിങ്ങളുടെ കല്യാണത്തിന് നമ്മുടെ ഓരോ ഒപ്പന
നടത്തിയെങ്കിലൻസിന്റെ
കാര്യം പറഞ്ഞപ്പോഴാണ് അഡ്വാൻസിന്റെ അരി ഓർമ്മ വന്നത്. ഡോളർ ഉണ്ടെങ്കി ഈ കയ്യിലേക്ക് വന്നേക്ക്. പഠിച്ചോന് എന്തേ കാണുന്നത്? അഡ്വാൻസ് 25 പൈസേ.
ഒരു ഭാവം പിച്ചക്കാരൻ.
പിച്ചക്കാരൻ നിന്റെ ബാപ്പ?
എന്റെ ബാപ്പയല്ല നിന്റെ ബാപ്പ.
പഠിച്ചോനെ സായിപ്പ് വരെ നമ്മുടെ ബാപ്പക്ക് വിളിച്ചു.
കേടുപാടുകൾക്കും ാടുകൾക്കും ഇടതടവിലാതെ സേവിക്കേണ്ട ഏക സിദ്ധൌഷധമാണ് എന്റെ കയ്യിലിരിക്കുന്ന ഈ കുപ്പിക്കുള്ളിൽ ഇരിക്കുന്നത്. വേണമെന്നുള്ളവർക്ക് രുചിച്ചു നോക്കാം, രുചിച്ചു നോക്കുന്നവർ കാശ് തരണമെന്നില്ല. കാശ് ഞാൻ കുത്തിന് പിടിച്ച് വാങ്ങുന്നതാണ്. ഇതാ മറ്റൊരു സാമ്പിൾ ടിൻ ആണ്, രുചിച്ചു
നോക്കൂ.
അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു സാമ്പിൾ ടിൻ മാത്രമാണ്. മറ്റുള്ളവർ നന്നാകുന്ന കാര്യത്തിൽ കണ്ണുകടിയുള്ളവർക്ക് ഈ കുപ്പിലുള്ള മരുന്ന് 2 ഡ്രോപ്സ് കണ്ണിലൊഴിച്ച് വാസത്തി ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമ കണ്ടാൽ പാട്ട് പാടാൻ അറിയാവുന്നവർക്ക് ആലിലക്കണ്ണ എന്ന പാട്ടും പാടി നടക്കാം. കരുമാണി കുട്ടൻ കണ്ടാൽ പൊട്ടര പോലെ അലഞ്ഞു നടക്കാം. അതല്ല ആകാശത്തിലെ പറവകളാണെങ്കിൽ പേ പിടിച്ച് തുള്ളി നടക്കാം. അതാണ് മരുന്ന് വിത്ത് ഞാൻ കടിക്കുന്ന കഞ്ഞിയുടെ ഗുട്ടൻസ്.
എനിക്ക് മരുന്ന് ചുടക്കാരനെ കണ്ടപ്പോ പോതി.
എന്താണ് അവനോട് ഒളിച്ചോടാനാണ്? അല്ലെങ്കിൽ തന്നെ 4 പേരായിട്ട
ബാക്കി ആറിന്റെ ആരെയും അറിയാൻ
പാടില്ല.
അതല്ല മനുഷ്യരെ പറഞ്ഞു പറ്റാ.
പിന്നെന്താണ്?
അതായത് നമുക്ക് ആ ജോർജ് മാഷിന്റെ അടുത്ത് പ്രതികാരം ചെയ്യണ്ടേ?
അത് വേണം.
അതിന് പറ്റി എന്തെങ്കിലും കുടുക്ക മരുന്ന് ഇവന്റെ അടുത്ത് ഉണ്ടാവും?
ഉണ്ടാവോ എങ്കിൽ നമുക്ക് ചോദിച്ചു നോക്കാം.
മോനെ കുട്ടാ,
മാമേ
പണ്ടായിരുന്നു മോനെ മാമ. ഇപ്പൊ
മാമേ
മോനെ നമുക്ക് കൊറേ ശത്രുക്കൾ ഇരിക്കണേ. അവർക്കെതിരെ പ്രയോഗിക്കാൻ പറ്റിയ എന്തെങ്കിലും
മരുന്നുണ്ടായിരുന്നു?
നീ മലയാളത്തിൽ
മലയാളി
നിന്റെ മോന്റെ കുറ്റി ഒരു ബസ്റ്റേക്കാക്ക്
എന്നാ ചുരുക്കി വട്ടത്തിൽ അങ്ങനെ പറഞ്ഞു തരാം. അയാൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ?
വായുവിന്റെ അസുഖമുണ്ട്.
അപ്പൊ ആന്ധ്രവായുവിന് പറ്റിയ മരുന്ന് എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അതായത് ആ ആന്ധ്രവായുവിന് പറ്റിയ മരുന്ന് പറഞ്ഞ കുട്ടി കൂടെ പൗഡർ പോലെ ഇങ്ങനെ ഇരിക്കും.
അത് പാലിൽ കഴിക്കണം?
പാലിൽ കഴിക്കണ്ട, നെല്ല് കഴിക്കണ്ട, വെള്ളത്തിൽ കലക്കണ്ട. എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കബറിനകത്തേക്ക് അങ്ങോട്ട് ഇടുക, അതായത് ഈ പേപ്പറിനകത്തേക്ക്. എന്നിട്ട് 4 വശം അങ്ങോട്ട് അടക്കം ചെയ്യുക. എന്നിട്ട് പശു തേച്ചോ ബേബിക്കോളോ വെച്ചോ അങ്ങോട്ട് ഒട്ടിച്ച് പഠിച്ചിട്ട് നേരെ പോസ്റ്റ് ഓഫീസ് വഴി അങ്ങോട്ട് രാജ്യത്തേക്ക് ആർക്കെങ്കിലും അങ്ങോട്ട് ഇടുക. അയാൾ തുറന്ന് നോക്കുമ്പോ തട്ട് കിട്ടിയിരിക്കും.
ആ എന്നാ മരുന്ന് ഞങ്ങൾക്ക് കാട്ടേ പോന.
10 പൈസ വേണ്ട, രണ്ടുപേരും കൊണ്ടുപോയിക്കും. എങ്ങനെയെങ്കിലും പോയി കഷ്ടപ്പെടും.
നമ്മള് ഈ വേഷത്തിൽ ഈ മരുന്ന് കൊണ്ട് ചെന്ന് കഴിഞ്ഞാ നമ്മളെ പിടിക്കും.
അത് ശരിയാണല്ല.
അപ്പൊ നമുക്കൊരു പണി ചെയ്താലോ?
എന്താണ്?
വേഷം മാറിപ്പോവാ.
നമുക്കൊരു ഐഡിയ ഇതെങ്കില, നമുക്ക് ലാടന്മാരുടെ വേഷത്തിൽ പോകാം.
ആ അത് കൊള്ളാം. ഇക്ക ലാടനും ഞാൻ ലാടത്തി.
നമ്മള് ഒസാൻ ബീരാൻ ലാടൻ.
ഞാൻ ഒസാൻ ആമിന ലാടത്തി.
അതന്നെ.
അപ്പൊ ഇക്കാര് കൊഴപ്പുണ്ട്?
എന്താണ്?
ഈ ബീരാൻ എന്ന് പറയുമ്പോ ആൾക്കാർ തിരിച്ചറിഞ്ഞാലോ?
ശരിയാണല്ലോ.
അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ബീരാൻ എന്നുള്ള എന്റെ രായങ്ങളെ വെട്ടിക്കളയാം.
ആ അപ്പൊ നമ്മള് ഇന്ന് മുതല് ഒസാൻ ബിൽ ലാടൻ.
പ്രിയമുള്ള എന്റെ നാട്ടുകാരെ, കാരണവന്മാരായിട്ട് നിങ്ങളെ ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിലും എന്റെ വേൾഡ് ബ്യൂട്ടി സെന്റർ തകർന്നപ്പോ എന്നോടൊപ്പം നിന്ന് നിങ്ങൾക്ക് എന്റെ ഹൃദയം നിറഞ്ഞ താങ്ക് യു, താങ്ക് യു, താങ്ക് യു. വേൾഡ് ബ്യൂട്ടി സെന്ററിന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച ശ്രീമാൻ ദൃഷ്ടിക്ക് ദോഷന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് എന്നോടൊപ്പം ഇത്രയും കാലം സഹകരിച്ച മുഴുക്കറപ്പിനെ ഫേഷ്യൽ ചെയ്ത് ഈ ബ്യൂട്ടി പാർലർ വീണ്ടും ഉദ്ഘാടനം ചെയ്തു കൊള്ളുന്നു.
ജോർജ് കുട്ടി നോക്കിയിരിക്കാതെ വേഗം ഫേഷ്യൽ ചെയ്ത് എന്നൊന്ന് വെളുപ്പിക്കൂ.
ഡൈ ആയി കുഴിയിലേക്ക് പോകാൻ കിടക്കുന്ന വല്യപ്പനെ എന്തിനാ ഇനി ഡൈ ചെയ്യുന്നേ?
മരിക്കുന്ന സമയത്ത് തലമുടി കറുത്തു തന്നെ ഇരിക്കുകയെങ്കിൽ വയസ്സാട്ട് വച്ചാന്ന് ആരും പറയൂല്ല. അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് വല്യപ്പന്, നിങ്ങൾക്ക് എന്താ മരിക്കാൻ പേടിയുണ്ട?
മരിക്കാൻ എനിക്ക് പേടിയൊന്നുമില്ല. ഞാൻ മരിച്ച എബ്രഹാം ലിങ്കന്റെ അടുത്ത് തന്നെ അടക്കണമെന്നാ എന്റെ ആഗ്രഹം.
ഞാൻ മരിച്ചാൽ മിഹ ഒഹാമയോടൊപ്പം കിടക്കണമെന്നാണ് എന്റെ ആഗ്രഹം.
എനിക്ക് ഷക്കീലയുടെ ഒപ്പം കിടക്കണമെന്നാണ് ആഗ്രഹം.
മൈ ഗോഡ്, അതിന് ഷക്കീല മരിച്ചിട്ടില്ലല്ലോ.
അതിന് ഞാനും മരിച്ചിട്ടില്ലല്ലോ.
വല്യപ്പൻ ആള് മോശക്കാരനല്ലോ. അത് പോട്ടെ, വല്യപ്പൻ കല്യാണം കഴിച്ചതാണോ?
ഇപ്പോഴത്തെ പമ്പിള്ളേർക്കൊന്നും കല്യാണത്തിന് വലിയ താല്പര്യമില്ല.
വല്യപ്പൻ അതെങ്ങനെ മനസ്സിലായി?
വല്യപ്പൻ ഒരുപാട് പമ്പിള്ളേരോട് ചോദിച്ചു കല്യാണം കഴിക്കട്ടെ എന്ന്. ആർക്കും വലിയ താല്പര്യമില്ല.
വല്യപ്പൻ ഈ വയസ്സാങ്കാലത്ത് ഇതാണല്ലേ പണി. ഈ വല്യപ്പനെ ഡേ ചെയ്ത് കറുപ്പിക്കുന്നതിന് മുമ്പ് എന്നെ ഫേഷ്യൽ ചെയ്തൊന്ന് വെളുപ്പിക്കൂ.
അപ്പോ വല്യപ്പനെ ഡൈ ചെയ്ത് കറുപ്പിക്കണം, മുഴുക്കറുപ്പിനെ ഫേഷ്യൽ ചെയ്ത് വെളുപ്പിക്കണം. ടോ ഇൻ വൺ, ഒറ്റ പരിപാടിയേ ഉള്ളൂ. മുഴുക്കറുപ്പിന്റെ മോന്തെടുത്ത് വെള്ളിപ്പിന്റെ നരച്ച മുടിയിലിട്ട് അരച്ചാ മതി. ആ പിന്നെ ഫേഷ്യൽ ചെയ്യാവുന്ന മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, വെളുപ്പിച്ചു തരാവുന്ന അഹംഭാവമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കാക്ക കുളിച്ചാ കൊക്ക ആവില്ല മുഴുക്കറുപ്പേ. എടാ മുഴുക്കറപ്പേ, ദേ രണ്ട് ലാടവൈദ്യന്മാര് വരുന്നുണ്ട് കേട്ടോ, അവരോട് നിന്നെ വെളുപ്പിക്കാൻ പറ്റി വല്ല മരുന്നുണ്ടോന്ന് ചോദിക്കടാവേ.
അണ്ണാച്ചി, എങ്ങൾക്ക് വെളുക്കത്തക്കറത്തൊക്കെ മരുന്ന് ഉങ്ങൾക്കിട്ട് ഇറക്ക.
ആമാ വെളുക്കും വെളുക്കും, ഉങ്ങളുടെ കുടുംബം വെളുക്കും.
എന്ത്
അണ്ണാച്ചി, ഉങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരും വെളുക്കൂന്നാ പറഞ്ഞേ.
എങ്കിൽ എത്രയും പെട്ടെന്ന് ആ മരുന്ന് എനിക്ക് തരൂ, എന്നെ ഒന്ന് വെളുപ്പിക്കൂ.
ഇങ്ങേരെ വെളുപ്പിക്കണെങ്കി ഈ മരുന്നൊന്നും പോരാ, ജനദാസൻ തന്നെ വേണോല.
എന്താ പറഞ്ഞത്?
അല്ലാങ്കളേ, ഇന്റെ ലോക ജനതക്ക് മൊത്തമാ വെളുപ്പിക്കരുതക്ക് പറ്റിയ മരുന്ന് നമ്മുടെ കയ്യിൽ ഉണ്ടെന്നാണ് പറഞ്ഞിട്ട്.
അത് കൊള്ളാവല്ലോടാവേ. അതെന്നാ മരുന്നാ? ഉണ്ടെങ്കിൽ കൊറച്ച് എനിക്കും താട്ട്, ഫേഷ്യൽ ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാമല്ലോ.
ഇതാണ് മരുന്ന്. ഇന്റെ മരുന്ന് വന്ന് ആന്ധ്രയിലുള്ള ആന്ത്രോസ് എന്ന് പറയുന്ന ഒരു വൈദ്യൻ കണ്ടുപിടിച്ചാക. ഒരു തരം പൊടി മരുന്ന് തന്നാ ഇത്. ഈ കവറിന്ന് എടുത്ത് മുഖത്തേക്ക് അങ്ങനെ തേച്ചോടപ്പാ.
ഇതെന്താ ഈ മരുന്ന് പോസ്റ്റ് കവറിൽ?
ഇത് ഞമ്മള് പോസ്റ്റ് ഓഫീസ് വഴി പാർസൽ എത്തിച്ച മരുന്നാണ്. ഇപ്പൊ ഇന്റെ മരുന്ന് നല്ല ഡിമാൻഡ്, നീ പെരട്ടിക്കോങ്ക.
ഈ ശബ്ദം എനിക്ക് നല്ല കേട്ടുപരിചയമുണ്ടല്ലോ, നിങ്ങളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ.
ഏയ്, കണ്ടു കാണാൻ പയ്യൊന്നുമില്ല, ഞമ്മള് ജനിച്ചിട്ട് ആദ്യമായിട്ട് ഇന്നാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത്.
അതെന്താ ഇന്നാണോ കൊത്തി വിരിഞ്ഞത്? എന്തായത്? കുട്ടിക്കൂറ പൗഡർ പോലെ ഉണ്ടല്ലോ.
മൈ ഗോഡ്, എന്താ ഞാൻ ഈ കാണുന്നത്? ഇത് കുട്ടിക്കൂറയൊന്നും അല്ലടോ, ആന്ത്രുവായു പരത്തുന്ന ഒരു തരം രോഗാണുക്കളാ.
അത് നിങ്ങക്ക് വെറുതെ തോന്നണ്ട.
ഓസാണ്ടീരാനെ, നീ വേഷം മാറി വന്നിരിക്കുകയാണല്ലേ, നിക്കടാ അവിടെ.
ആമിന, ഞമ്മളെ തിരിച്ചറിഞ്ഞിട്ട് ഓടിക്കോ.
നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ.
നിങ്ങൾ അവിടെ അടങ്ങി കിടക്കുവാൻ ചേനേ, മേത്തൊന്ന് ചൂട് പിടിക്കട്ടെ.
നമ്മളിപ്പോ ഏത് ആശുപത്രിയിലാ കിടക്കണത്?
ആശുപത്രിയിലൊന്നും അല്ല, ഇത് ഉമ്മറിക്കാടെ വീടാണ്. നിങ്ങക്ക് എത്ര അടി കൊണ്ടെന്ന് ഓർമ്മയുണ്ട?
ഞമ്മക്ക് അടി കൊണ്ടപ്പോ നിനക്കൊന്ന് രക്ഷപ്പെടുത്തായിരുന്നില്ലേ?
ഓ, നിങ്ങക്ക് കിട്ടുന്ന ഇടി ഞമ്മള് വന്ന് മേടിച്ചാ ഞമ്മളോട് നിങ്ങക്ക് പിണക്കം തോന്നൂല്ലോ എന്ന് വിചാരിച്ചിട്ട് രക്ഷപ്പെടുത്താണ്ടിരുന്നതാണ്.
ആമിന, നമ്മുടെ നെഞ്ചിന്റെ അകത്ത് എന്താണ് ഈ ടിക്ക് 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 എന്ന് ശബ്ദം കേക്കണത്? വല്ല ടൈം ബോംബും വെച്ചേക്കണതാണ്?
ബോംബല്ല, അത് ഹാർട്ട് അടിക്കണതാണ്.
പഠിച്ചോനെ, ഇത്രയും ആൾക്കാർ നമ്മൾ ഇടിച്ചത് പോരാഞ്ഞിട്ടാണ് ഹാർട്ടും കൂടി നമ്മളെ പിടിച്ചിരിക്കണത്. അല്ലോ, നമുക്കൊരു സമാധാനം ഇല്ലല്ലോ.
ആ ലാഡന്റെ അടുത്തുനിന്ന് ആന്ധ്രവായിനുള്ള മരുന്ന് മേടിച്ച നേരത്തെ ചതവിനുള്ള മരുന്ന് മേടിച്ചായിരുന്നെങ്കിൽ കാക്ക അത് ഇപ്പൊ ഉപകാരത്തിൽപ്പെട്ടേനെ.
എങ്ങനെയുണ്ട് ബിരിയാണി, കുറവുണ്ടോ?
ഉവ കുറവുണ്ട്, വായിലെ കുറച്ച് പല്ല് കുറവുണ്ട്.
അത് നന്നായി, ഇനി പല്ലുവേദന വരുമെന്നുള്ള പേടി വേണ്ടല്ലോ.
ശവത്തി കുത്തല്ല ഉമ്മറുക്ക. അല്ല, നമുക്ക് ബോധം വീണപ്പോലെ ചോദിക്കണമെന്ന് വിചാരിച്ചതാണ്. ഉമ്മറുക്കയുടെ വീട് രണ്ടു നിലയായിരുന്നല്ല, ഇപ്പൊ ഒരു നില കുറവാണല്ലോ. മുകളിലത്തെ നില എന്തേ?
നിന്നെ വിട്ടുകൊടുക്കാത്തിന്റെ ദേഷ്യത്തിൽ ആ ജോർജ് കുട്ടിയും കുണ്ടയും കൂടി വീട് തകർത്തതാ പത്രത്തിൽ ഉണ്ടായിരുന്നല്ലോ, മുല്ല മുഹമ്മദ് ഉമ്മറിന്റെ വീട് തകർത്തു എന്ന്.
അപ്പൊ നമ്മള് പർവ്വത നിരയിലായിരുന്നു, പത്രം കിട്ടിയില്ല.
പത്രം കിട്ടിയാലും നിനക്ക് വായിക്കാൻ അറിയില്ലല്ലോ.
പടം കണ്ട നമുക്ക് കാര്യം മനസ്സിലാകും, അക്ഷരങ്ങളാണ് വായിക്കാൻ ബുദ്ധിമുട്ട്. അറിയാൻ പാടില്ലെങ്കിലും നമ്മളൊരു പണി ചെയ്ത് ജീവിച്ചായിരുന്നു, നിങ്ങളെല്ലാരും കൂടി അത് ഇല്ലാണ്ടാക്കിയിട്ടാ.
നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, എല്ലാത്തിനും ഞാൻ ഒരു പരിഹാരം കണ്ടിട്ടുണ്ട്. ആടിയേറ്റ മൂർക്കൻ പാമ്പാണ് ഞാൻ, ഓവനെ ഞാൻ ആഞ്ഞു കൊത്തും.
നമ്മക്കും അങ്ങനെ കൊത്രോന്നൊക്കെ ഉണ്ട്, പക്ഷേ പത്തി പൊങ്ങാതെ എന്ത് ചെയ്യാനാണ്?
നിങ്ങൾ ഇങ്ങനെ നീർക്കോലി പാമ്പുകളുടെ വായിരുന്ന് നുരോളിച്ചിട്ട് എന്താ കാര്യം? എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണ്ടേ.
ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണാൻ വേണ്ടി പ്രശസ്തരായ രണ്ട് മുല്ലമാരെ ഞാൻ ക്ഷണിച്ചിട്ടുണ്ട്, ഉടൻ തന്നെ അവരിവിടെ എത്തും. രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് വന്നത്.
ഒരു കാറിൽ ഒരുമിച്ചല്ലാതെ രണ്ടായിട്ട് വരാൻ പറ്റുമോ?
തന്റെ വലിച്ച കൗടി നിർത്തിയില്ലെങ്കിൽ ഞാൻ ഇപ്പൊ തിരിച്ചു പോകും.
ഞാൻ ടി വിയിൽ അവതരിപ്പിച്ച മുഖ്യ മുല്ലയോട് ചോദിക്കാവുന്ന പരിപാടി നല്ല കോമഡി ആയിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടോ?
അതിന്റെ പട്ടികാണ്.
അപ്പൊ നിങ്ങളുടെ പട്ടിക്ക് വിവരമുണ്ട്, റൈറ്റ്?
രണ്ടുപേരും കൂടി ഈ കസേരയിൽ വന്നിരിക്കൂ.
അയ്യോ, കൊറച്ചു നാളായി എനിക്ക് കസേരയിൽ ഇരിക്കാൻ സാധിക്കുന്നില്ല. ഒരു കൊച്ചിപ്പിടുത്തം.
ഇത് തിരുത്തൽ വാദം എന്ന് പറയുന്ന ഒരു തരം വാദത്തിന്റെ ഉപദ്രവമാണ്. തിരുത്തൽ വാദം പിഴുവട്ടാൽ ഒരു കാലത്തും കസേരയിൽ ഇരിക്കാൻ പറ്റില്ല. കാർത്തികേയാദി തൈലം വാങ്ങി മേട്ട് പറത്തിയ ഇതിനൊരു ശമനം കിട്ടും. റൈറ്റ്.
നിങ്ങളുടെ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത മുല്ല ആരായിരിക്കും?
എന്റെ കാലശേഷം എന്റെ മകനായിരിക്കും അടുത്ത മുല്ല.
ഓ, മുല്ലയല്ല, മുള്ള. കാരമുള്ള തിരുപ്പഷക. റൈറ്റ്. റൈറ്റ് പറയുമ്പോ നിങ്ങൾ കുറെ നേരമായല്ലോ റോങ് പറയണ്. ഞാൻ പറഞ്ഞില്ലണ്ടാ തെറ്റ്.
റൈറ്റ് എന്ന് വാക്ക് പറയാൻ തനിക്ക് അവകാശമില്ല. റൈറ്റ് ഞങ്ങൾക്കുള്ളതാണ്. തനിക്ക് അവകാശപ്പെട്ടത് ലെഫ്റ്റ് ആണ്. അതുകൊണ്ടാണ് താൻ റൈറ്റ് വരുമ്പോൾ ഞാൻ റോങ് റോങ് പറയുന്നത്.
നിങ്ങൾ ആള് കൊള്ളാവല്ലോ. എന്നോട് കളിച്ച എന്റെ ഒരു കൂട്ടുകാരനൊരു ഗുണ്ടയുണ്ട്. അവനെ കൊണ്ട് എല്ലാം ഒറ്റ നിർത്തിക്കും. ഓൻ ആദ്യം മാരാരിക്കുളത്തിലായിരുന്നു, ഇപ്പൊ മലമ്പുഴയില.
പുഴയിലും കുളത്തിലുമാണെങ്കിൽ അയാൾ മുതലയായിരിക്കും. മുതല.
ഓ, മുതലയല്ല, നല്ലൊരു മുതല.
ഒരു പ്രശ്നം തീർക്കാൻ നിങ്ങളെ വിളിച്ചു വരുത്തിയിട്ടിപ്പോ നിങ്ങളുടെ പ്രശ്നം തീർക്കാൻ വേറെ ആരെങ്കിലും വിളിക്കണമല്ലോ.
ഞങ്ങൾ തമ്മിൽ ഒരു പടക്കവും ഇല്ല, അല്ലേ കാക്ക?
അതെ അനിയാ, ഞങ്ങളെ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല. ഉമ്മ,
ഏതായാലും നമ്മൾ ഈ പരുവത്തിലായി. ഇനി നമ്മൾ എന്തു വേണമെന്ന് നിങ്ങൾ പറ.
ഉമ്മൾ രണ്ടുപേരും കൂടി ഇതിനൊരു പരിഹാരം കണ്ടിട്ടുണ്ട്.
പഴയ കട ഇടിച്ച് തകർത്ത മതി. പുതിയ കടയും ഒരു വണ്ടി കയറ്റി ഇടിച്ച് തകർക്കണം.
പഠിച്ചോനെ വണ്ടി കൊണ്ടുപോയി ഇടിച്ച് തകർക്കാനാ? ആ വണ്ടിയുടെ കാര്യം പറഞ്ഞപ്പോ തന്നെ നമ്മുടെ കൈയും കാലും വെറുക്കണ്ടാ.
അതിന് നമ്മൾ പേടിക്കണ്ട. പേടി മാറ്റാൻ വേണ്ടി നമ്മളൊരു ചോർണ ചരട് ഓടിച്ചടാം.
ഇതരയില് കെട്ടിയപ്പോ തന്നെ നമുക്ക് നല്ല ഉഷാറും ഉന്മേഷൊക്കെ വന്നിട്ടാ. അല്ല, ഇതൊക്കെ വല്ലതും നടക്കണ കേസാണ്.
ഈ പദ്ധതി നടന്നില്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും തന്നെ മുട്ടയടിക്കും. ഇല്ലേ?
അതെ കാക്ക.
ഞാനും ഈ രണ്ട് മുല്ലമാരും കൂടി നമ്മുടെ ബാർബർ ഷോപ്പിനകത്തിരുന്ന് നിനക്ക് സിഗ്നൽ തരും. ഒപ്പം നീ വണ്ടി ഓടിച്ചുകൊണ്ട് വന്ന് ജോർജ് കുട്ടിയുടെ കട ഇടിച്ചു തകർക്കണം.
അപ്പോ ഇനി നമുക്ക് വേണ്ടത് ഉപയോഗശൂന്യമായ ഒരു വണ്ടിയാണ്. അത് എവിടെ കിട്ടും?
ഉപയോഗശൂന്യമായ വണ്ടി എന്ന് പറയുമ്പോ ഒരേ ഒരു വണ്ടിയേ ഉള്ളൂ. KSRTC.
റൈറ്റ്.
ലൈറ്റ്സ് ഓൺ, റോളിംഗ്, ആക്ഷൻ.
ബസ് നമ്പർ 324 കവീർ പൊന്നമ്മ, ആറന്മുള പൊന്നമ്മ, മാവേലിക്കര പൊന്നമ്മ വഴി കൊല്ലം തുളസിയിലേക്ക് പോകേണ്ട വണ്ടി സ്റ്റാൻഡ് വിട്ട് പോയെ. യാത്രക്കാർ ശ്രദ്ധിക്കുക, ബസ് നമ്പർ R631 അടൂർ ഗോപാലകൃഷ്ണൻ, അടൂർ പങ്കജം, അടൂർ ബാസി, അടൂർ ഭവാനി വഴി ബോബി കൊട്ടാരക്കരയ്ക്ക് പോകേണ്ട വണ്ടികൾ ലൊക്കേഷന്റെ പടിഞ്ഞാറ് ഭാഗത്ത് പാർക്ക് ചെയ്തിരിക്കുന്നു. ബസ് നമ്പർ 322 ബിന്ദുവരാപ്പുഴ, പാർവ് മുനമ്പം വഴി പോകുന്ന ബിന്ദുവരാപ്പുഴയിലെ യാത്രക്കാർ അല്പം കൂടി കയറിയിരുന്നാൽ കുറച്ചുപേർ കൂടി കയറാവുന്നതാണ്. ബസ് നമ്പർ 416 പറൂർ ഭരതൻ, മേക്കപ്പെട്ട ഷാനിന്റെ വടക്ക് ഭാഗത്തായി പാർക്ക് ചെയ്യുന്നു. കണ്ടക്ടർ ഇത്രയും പെട്ടത് ആക്ഷൻ പറഞ്ഞ് വണ്ടി ഷാനിവിട്ട് വേണോ? കൊച്ചിങ്ങനിഫയിൽ നിന്ന് ആലപ്പി അഷ വഴി തൊടുപുഴ വാസന്തിയിലേക്ക് പോകേണ്ട സൂപ്പർഫാസ്റ്റ് ബസിന്റെ റിസർവേഷൻ കൂപ്പണുകൾ കൗണ്ടർ നമ്പർ 2 കൊടുത്തുകൊണ്ടിരിക്കുന്നു.
മന്ത്രി
സിനിമ നടനാണല്ല, അപ്പൊ അതുകൊണ്ടാണ് സിനിമ സ്റ്റൈലില് വിളിച്ചു പറയണത്.
നമുക്കൊരു വണ്ടി തട്ടിയെടുക്കണ്ടേ?
തട്ടിയെടുക്കാം.
അതെ, അങ്ങോട്ട് നോക്കിയേ. അവിടെ ഒരു പച്ച സാരിയൊക്കെ പോത്തൊരു വണ്ടി
എടുക്കണേ?
അവിടെ ആരുമില്ലേ? വാ വാ വാ,
നമുക്ക് അതിന്റെ
കാക്ക ഓടിക്കാൻ അറിയാലോ. അല്ലേ,
ഓടിക്കാൻ അറിയാമോ? നമ്മള് പഠിച്ചല്ലേ.
എന്നാ കേറി കേറി കേറി.
താക്കോലിന്റെ
താക്കോല സ്റ്റീരിങ് തിരിച്ചല്ലേ ഷാർട്ടാക്കണേ?
അത് നമ്മള് പറഞ്ഞു.
ഈ
സമയത്ത് പൊറോട്ട പഠിക്കാൻ പറ്റില്ല.
അതല്ല പറഞ്ഞ, പൊറോട്ട എടുക്കാൻ നല്ല വണ്ടി മുമ്പോട്ട് പോകുന്നു.
ശരിയല്ല, പൊറോട്ട എടുക്കാം.
ആ പൊറോട്ട എടുക്കും, ഞാൻ നല്ല അടിക്കട്ടെ. അതല്ല പറഞ്ഞ, വണ്ടി തിരിക്കാനാ പറഞ്ഞ. തിരിക്കുന്നത് തരാട്ടാ ആൾക്കാര്. അവര് രക്ഷപ്പെട്ടു. പശു രക്ഷപ്പെട്ടു. നേരെ പോട്ടെ. അതേ കാണുന്നു ജോർജ് കുട്ടി പാശിന്റെ കട.
നമുക്ക് പൊളിച്ച് കൈ കൊടുക്കണം.
ആ നമ്മുടെ കടയിൽ ഇരുന്നിട്ട് മുല്ലാക്കവാര് സിഗ്നൽ കാണിക്കണ്ടാ. ആ നേരെ പോട്ടേക്കണേ. ഓടിക്ക് ഓടിക്ക് ഓടിക്ക്. കയ്യിലേക്ക് തന്നതേ വണ്ടി നമ്മുടെ കടയിലേക്ക് തിരിഞ്ഞു പോണ മനുഷ്യരായി.
ഈ സ്ഫോടനത്തിന്റെ അവസാനം എന്ത് സംഭവിച്ചു എന്നറിയാൻ കാത്തു നിൽക്കാതെ നാടുവിട്ട ഒസാം ബീരാൻ ലാഡനെ തേടിയുള്ള അന്വേഷണം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈ യുദ്ധത്തിൽ പങ്കെടുത്തവർ ഹരിശ്രീ മാർട്ടിൻ, സാജു കുടിയൻ, കൊല്ലം സിറാജ്, സാജൻ പള്ളുരുത്തി, ജയരാജ് സെഞ്ചുറി, മനോജ് ഗിന്നസ്, രഘു കളമശ്ശേരി, പ്രവീൺ ഹരിശ്രീ, വിനോദ് കടാമംഗലം, കൈതാരം പ്രദീപ്, ഷിജു അഞ്ജുമന ആൻഡ് ഹരിശ്രീ അൻസാർ. കഥ തിരക്കഥാ സംഭാഷണം ഷിജു അൻസാർ. ആശയം സംവിധാനം സൈമൺ ജെ നവോദയ.